വെളിപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം. ദ ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 2 ആൻഡ് വേഴ്സസ് 1.
എഫസോസിലെ സഭയുടെ ദൂതന് എഴുതുക. ഏഴ് നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് ഏഴ് പൊന്നിലക്കുകളുടെ നടുവിൽ നടക്കുന്നവൻ അർളി ചെയ്യുന്നത്.
ഇവിടെ നമ്മൾ വായിക്കുന്നു, എഫസോസിലെ സഭയുടെ ദൂതന് എഴുതുക. അപ്പോസ്തലൻ യോഹന്നാൻ പത്മോസിന്റെ ദ്വീപിൽ കിടക്കുമ്പോൾ ദൈവം കർത്തൃദിവസത്തിൽ കർത്താവ് അവന് തന്നെ തന്നെ വെളിപ്പെടുത്തി ഏഴ് സഭകൾക്ക് എഴുതി കൊടുത്തുവിടുന്ന ലെറ്ററുകളാണ് വെളിപ്പാട് പുസ്തകം രണ്ട് ഉത്തമ ഗീതങ്ങൾ. ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആഴമേറിയ മർമ്മങ്ങൾ മറഞ്ഞുകിടക്കുന്ന ഈ പുസ്തകങ്ങളിലെ തിരുവചനങ്ങൾ കാട്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം അനുസരണത്തിന്റെ പുസ്തകമാണ്. ഇത് ജസ്റ്റ് പഠിക്കാൻ മാത്രമുള്ള ഒരു ബുക്കല്ല, കാരണം അതിന്റെ ഒന്നാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അതിലെഴുതിയിരിക്കുന്നത് പോലെ അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, വെളിപ്പാട് പുസ്തകം ഇറ്റ്സ് എ ബുക്ക് ഫോർ ടു ഒബൈ ഗോഡ്, ദൈവത്തെ അനുസരിക്കാനുള്ള ഒരു ബുക്കാണ്. കൊളോസ്സ് ലേഖനം നമുക്കറിയാം, റോമാലേഖനം അറിയാം, എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ ദർ ആർ സോ മെനി കമാൻഡ്സ് ടു ഒബൈ, ധാരാളം കൽപ്പനകൾ അനുസരിപ്പാനുണ്ട്. സോ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുകയാണ്, സ്റ്റഡി ദ ബുക്ക് ഓഫ് റെവലേഷൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏഴ് പ്രാവശ്യം കർത്താവ് പറയുന്നുണ്ട്, അയാം ഞാനാകുന്നവൻ, ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ് ഞാൻ നല്ല ഇടയനാകുന്നു, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ദ ലൈഫ് ഞാൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു, ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഐ ആം ദ ഡോർ ഞാൻ യഥാർത്ഥ വാതിലാകുന്നു, ഐ ആം ദ ട്രൂ വൈൻ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. നമുക്കറിയാം വെളിപ്പാട് പുസ്തകത്തിലും ഏഴു പ്രാവശ്യം ജീസസ് ഡയാം ഞാനാകുന്നവൻ. ഞാൻ വേഗത്തിൽ വായിക്കാം, അതിനുശേഷം നമുക്ക് അതിലേക്ക് കടന്നു പോകാം. റെവലേഷൻ ചാപ്റ്റർ 1 ആൻഡ് വേഴ്സസ് 8 സേസ്, ഐ ആം ദി ആൽഫ ആൻഡ് ഒമേഗ. റെവലേഷൻ 1 ആൻഡ് വേഴ്സസ് 17 സേസ്, ഫിയർ നോട്ട്, ഐ ആം ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. 1:18 വായിക്കുന്നു, ഐ ആം അലൈവ് ഫോർ എവർ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. റെവലേഷൻ 21:5 സേസ്, 21:5 പറയുന്നു, ഐ ആം ദ വൺ ഹു മേക്സ് എവരിത്തിങ് ന്യൂ ഞാൻ സകലവും പുതുതാക്കുന്നവനത്രേ. 21:6 വീണ്ടും പറയുന്നു, ഐ ആം ദി ആൽഫ ആൻഡ് ദ ഒമേഗ. 21:6. 22:13 വാക്യം പറയുന്നു, ഐ ആം ദി ആൽഫ ആൻഡ് ദ ഒമേഗ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ്. 22:16 പറയുന്നു, 22:16 പറയുന്നു, ഐ ആം ദ റൂട്ട് ആൻഡ് ദ ഓഫ് സ്പ്രിംഗ് ഓഫ് ഡേവിഡ് ആൻഡ് ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. കർത്താവ് ഒരു കാര്യം നമുക്ക് ദൈവത്തിന് നന്ദി പറയാം, ജീസസ് ഈസ് ദ ഗ്രേറ്റ് ഐ ആം. ഹല്ലേലൂയ. ഞാൻ ഐ ആം ദ ബ്രൈറ്റ്, ബൈബിൾ അവസാനിക്കുന്നതാണ് ഐ ആം ദ ബ്രൈറ്റ് മോർണിംഗ് സ്റ്റാർ. ഞാൻ സാക്ഷാൽ ഉദയനക്ഷത്രമാകുന്നു. സ്റ്റഡി ദ വേർഡ്, ദൈവദിനത്തെ മനസ്സിൽ ധ്യാനിക്കുക, മെമ്മറൈസ് ഇറ്റ്, ഹൃദയത്തിൽ അത് കൊണ്ടു നടക്കുക. യേശു എന്താണ് വെളിപ്പാട് പുസ്തകത്തിൽ ഞാനാകുന്നു എന്ന് പറഞ്ഞവൻ, ആവർത്തിക്കുകയാണ്, ഐ ആം ദ ഫസ്റ്റ്, ഐ ആം ദ ലാസ്റ്റ്, ഐ ആം ദി ആൽഫ, ഐ ആം ദ ഒമേഗ, ഐ ആം ദ ബിഗിനിങ്, ഐ ആം ദ എൻഡ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും അവസാനത്തെ പുസ്തകത്തിൽ കർത്താവ് ഉറപ്പിക്കുകയാണ്, ആദിയും അന്തവും എല്ലാം കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശ്രദ്ധയോടിരിക്കണം. എഫേസസ് സഭയുടെ ദൂതന് എഴുതുക. ഈ എഫേസസ് സഭയുടെ ദൂതൻ ആരാ ശരിക്കും? ദൂതൻ മീൻസ് എൽഡർ. ആരെങ്കിലും ആയിരിക്കും, എനിക്കറിയില്ല ഈ സമയത്ത് എഫേസസ് സഭയുടെ ദൂതൻ പാസ്റ്റർ ആരാന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ശ്രദ്ധയോടെ, നിങ്ങൾ എഫേസസിന്റെ ആ കാര്യം, കർത്താവ് ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് എഫേസസിന്റെ പറഞ്ഞതിന്റെ കാരണം പറയാം. ആദ്യമായിട്ട് ആരായിരുന്നു എഫേസസ് സഭയിൽ പോയി, അവിടെ പോയി സുവിശേഷം പറഞ്ഞ ആളാരായിരുന്നു? പൗലോസ്. പൗലോസ് രണ്ട് മൂന്ന് വർഷത്തോളം പൗലോസ് ശക്തമായിട്ട് വചനങ്ങൾ സംസാരിച്ച സ്ഥലമായിരുന്നു എഫേസോസ്. അപ്പോസ്തലപ്രവർത്തനം 18-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാം വാക്യത്തിൽ കാണുന്നുണ്ട്, അവൻ എഫേസോസിലെത്തി അവിടെ അവരോട് കർത്താവിന്റെ വചനം പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എഫേസ സഭ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പ്രീച്ചർ പൗലോസ് ആയിരുന്നു. ശ്രദ്ധിക്കണേ, എഫേസോസിലെത്തി അവരെ അവിടെ വിട്ട് അവൻ പള്ളിയിൽ ചെന്ന് യഹൂദന്മാരോട് സംഭാഷിച്ചു. ശ്രദ്ധിക്കണേ, സോ ആദ്യമായിട്ട് എഫേസോസിൽ ദൈവത്തിനെ സംസാരിച്ചത് ആരായിരുന്നു പറയാം, ആരായിരുന്നു? പൗലോസ്. ഇനി പൗലോസിന്റെ കൂടെ ഒരു കുടുംബം ഉണ്ടായിരുന്നു, ഒരേ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കുടുംബം, അക്വിലാസും പ്രിസ്കില്ലയും. അവരും ദൈവത്തിന്റെ മാർഗം നല്ലതായിട്ട് തെളിയിച്ചു കൊടുക്കുന്ന ആൾക്കാരായിരുന്നു. ഓക്കെ, മറന്നുപോകല്ലേ, എഫേസോസിൽ പ്രസംഗിച്ച ആൾക്കാർ ആരാണ്? ഒന്ന് പൗലോസ്, രണ്ട് അക്വിലാസും പ്രിസ്കില്ലയും, പിന്നെ വേറെ ആരെങ്കിലും. അതിന്റെ തൊട്ടുപുറകെയാണ് അപ്പൊല്ലോസ് വരുന്നത്. ഹാ, ഒരേ സഭയിലെന്ന് ആലോചിക്കണം. തൊട്ടുപുറകിലാണ് അപ്പൊല്ലോസ് വന്ന് പറയുന്നത്, അവൻ ആത്മാവിൽ എരിവുള്ളവനാകിയാൽ, യോഹന്നാനം മാനസാന്തരസ്നാനം മാത്രം അറിയാമെങ്കിലും അവൻ ആത്മാവിൽ എരിവുള്ളവനാകിയാൽ അവൻ പ്രസംഗിച്ചു തുടങ്ങിയപ്പം അക്വിലായും പ്രിസ്കില്ല അവന് ആ മാർഗം ശരിയായിട്ട് പറഞ്ഞു കൊടുത്ത്. അപ്പൊല്ലോസ് എവിടെ പ്രസംഗിക്കപ്പോ? എഫേസോസ് സഭയിൽ. നിങ്ങൾ ഓർക്കണം അവിടെ വന്ന എൽഡർമാരുടെ പേരുകളെ. പിന്നെ ഇത്രയുള്ളോ ഞാൻ പറഞ്ഞു, പൗലോസ് എഫേസോസിൽ പ്രസംഗിച്ചു, പിന്നെ അക്വിലായും പ്രിസ്കില്ല അവിടെ ഉണ്ടായിരുന്നു, പിന്നെ ആരായിരുന്നു? എന്തോ അപ്പൊല്ലോസ് ഉണ്ടായിരുന്നു. ഹീസ് അവൻ നല്ലൊരു വാഗ്മിയ, നല്ലൊരു പ്രീച്ചർ ആയിരുന്നു. അപ്പൊല്ലോസ് ഉണ്ടായിരുന്നു. എല്ലാവരും ഒരു സഭയല്ല കേട്ടോ, ഇവരെന്ത് പ്രസംഗം കേട്ടവരാന്ന് ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി ഇതെല്ലാം പറഞ്ഞു വരുന്നത്. അപ്പൊ അവരൊത്തിരി മെസ്സേജ് കേട്ടവരാ, നല്ല മെസ്സേജ് കേട്ടവരാ ഈ ഗ്രൂപ്പ്. പിന്നെ അടുത്ത ദൈവദാസന്റെ പേര് പറയാമോ? ഞാൻ ഇങ്ങനെ ആലോചിക്കും, കർത്താവ് നീ എഫേസോസ് സഭയെ മാത്രം എന്തിനാ, എല്ലാവരെയും കൂടെ നീ അങ്ങ് നിയമിക്കുന്നേ? ആദ്യം പൗലോസ് അല്ലേ? പൗലോസ് ആദ്യം പോയി സുവിശേഷം പ്രസംഗിച്ചു, പിന്നെ പൗലോസ് അവിടെ താമസിച്ച് എഫേസോസിൽ എത്തി ശിഷ്യന്മാരെ കണ്ടു. 19-ാം അധ്യായം നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. പിന്നെ തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി സമ്പാദിച്ചു 2 വർഷം. അതിനുശേഷം സ്കേവാട പുത്രന്മാർ ചോറി വെക്കുന്നതും കറി 50,000 വെള്ളിക്കാശ് വരുന്ന ആ പുസ്തകങ്ങളെല്ലാം വിറ്റ് കർത്താവിന്റെ വചനം പരന്ന് പ്രബലപ്പെട്ട ശേഷം അവിടെയുള്ള വിഗ്രഹങ്ങളുടെ ബിസിനസ് എല്ലാം പൊട്ടിയിട്ട് അവിടുത്തെ ബിസിനസ്സുകാരൻ എന്ന ദെമത്രിയോസ് വന്ന് ആൾക്കാരെ കൂട്ടി വഴക്കുണ്ടാക്കി, ഈ പൗലോസ് എന്നവൻ നമ്മുടെ ബിസിനസ് കളഞ്ഞെന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം ഉണ്ടായ സ്ഥലമാണ് എഫേസോസ്. സോ പോൾ പ്രീച്ച്, പൗലോസ് നന്നായിട്ട് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്, ഒന്നും രണ്ടുമല്ല, നന്നായിട്ട് പ്രീച്ച് ചെയ്തിട്ടുണ്ട്. അവരൊത്തിരി മെസ്സേജ് കേട്ടവരാണ് ഞാൻ പറഞ്ഞു വരുന്നത്. 2, ഇനി പൗലോസിന്റെ ഭാഗത്ത് എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അക്വിലയും പ്രിസ്കില്ലയും അത് തീർത്തിട്ടുണ്ട്. ഇനി അക്വിലയുടെയും പ്രിസ്കില്ലയുടെയും ഭാഗത്ത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അപ്പൊല്ലോസ് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി അപ്പൊല്ലോസിന്റെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ഭാഗം കവർ ചെയ്യാനുണ്ടെങ്കിൽ തൊട്ടുപുറകെ ദൈവവാച്ച ആളാണെന്നറിയാമോ? തിമോത്തിയോസ്. 1 തിമോത്തി 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം അവിടെയും പറയുന്നു, എനിക്ക് ഭയങ്കര അതിശയമാണ്, എന്താ ഇവരെല്ലാരും എഫേസോസിൽ പോകാൻ കർത്താവ് പറയുന്നത്? 1 തിമോത്തി 1:3 റീഡ് കെയർഫുള്ളി.
അന്യത ഉപദേശിക്കരുതെന്ന് വിശ്വാസം എന്ന ദൈവവ്യവസ്ഥയ്ക്കല്ല, തർക്കങ്ങൾക്ക് മാത്രം ഒതുങ്ങുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കരുതെന്ന് ചിലരോട് ആജ്ഞാപിക്കരുത്.
പറയാണ്, നീ ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നീ എവിടെ പോയി താമസിക്കണം?
എഫേസോസ്.
നീ എഫേസോസ്. അപ്പം 4-ാമത്തെ പാർട്ടി ആരാ? എല്ലാരുണ്ടോ ഇവിടെ? 4-ാമത്തെ ആളാരാ? തിമോത്തിയോസ്. കർത്താവേ, എന്തുമാത്രം സഭകളുണ്ട്! അന്ന് പൗലോസിനെ ഒരു സ്ഥലത്ത് വിട്ട്, അക്വിലയും പ്രിസ്കില്ലയും വേറെ സ്ഥലത്ത് വിട്ടിട്ട്, തിമോത്തിയോസിനെ അപ്പൊല്ലോസിനെ വേറെ സ്ഥലത്ത്, തിമോത്തി ആണ്ട് അവന്റെ പുറകെ പോവാ. പൗലോസ് പറഞ്ഞത്, എനിക്ക് തുല്യജ്യത്തിനായിട്ട് ഇവനെ അല്ലാതെ വേറെ ആരെ എനിക്ക് കിട്ടിയില്ലെന്നാ പറഞ്ഞേ. ഇനി കർത്താവ് ഒരു കാര്യം കൂടെ ചെയ്തു, ഈ തിമോത്തി അവിടുന്ന് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ അങ്ങ് പറയുക. അടുത്ത് വന്ന ആളാരാ? ആരാ? യോഹന്നാൻ. ഇത്രയും ആൾക്കാർ ശക്തമായിട്ട് ദൈവവചനം പഠിപ്പിച്ച് പ്രസംഗിച്ചൊരു സഭയാ എഫേസോസ് സഭ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണേ. ഇത്രയും ആൾക്കാർ വളരെ എഫക്റ്റീവായിട്ട് സംസാരിച്ചൊരു സഭയാണ് എഫേസോസ് സഭ. ഇനിയും നമ്മൾ അപ്പോസ്തലപ്രവർത്തനം 20-ാം അധ്യായത്തിലെ പൗലോസിന്റെ ഒരു ഫെയർവെൽ സെർമൺ ഉണ്ട്. പൗലോസ് എല്ലാരെയും മൂപ്പന്മാരെ, എഫേസോസിലെ മൂപ്പന്മാരെ വിളിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്, ഞാൻ 2 സംവത്സരം ഇടപെടാതെ കണ്ണീർ വാർത്തുകൊണ്ട് നിങ്ങളോട് പറഞ്ഞ കാര്യമൊക്കെ ഓർത്തോണം, ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി ഞാൻ എരിശിലമിലേക്ക് പോകുന്നു, ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതല്ലാതെ എനിക്ക് നേരിടാൻ ഒന്നും ഞാൻ അറിയുന്നില്ല. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച കൂട്ടത്തെയൊക്കെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇനി എന്റെ മുഖം നിങ്ങൾ കാണുകയല്ലെന്നൂടെ പറഞ്ഞിട്ട് അതിന് മുമ്പൊരു കാര്യം പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന ഒന്ന് പറയാമോ? ദൈവത്തിന്റെ ആലോചന മറന്നുപോയോ? ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളെ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ ആലോചന ഒട്ടും മറച്ചു വെക്കാതെ ഞാൻ നിങ്ങളെ മുഴുവനും അറിയിച്ചു തന്നല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ പൗലോസ് ഒരു കാര്യം പറഞ്ഞപ്പോ അവർക്കങ്ങ് വിഷമമായി. ഇനി എന്റെ മുഖം കാണുകയല്ലെന്ന് പറഞ്ഞപ്പം നമ്മൾ വായിക്കുമ്പം നമ്മൾ അവിടെ എത്തണം. ശരിക്കും പറഞ്ഞ നമ്മൾ അവിടെ എത്തണം. ആ കടൽക്കരയിൽ മുട്ടുകുത്തി എന്ത് ചെയ്തു? അവർ പൗലോസിനെ കെട്ടിപ്പിടിച്ച് കറി. എന്തൊരു ചർച്ച അല്ലേ? നമ്മളാണെങ്കിൽ നമ്മൾ ആ സമയത്തുണ്ടായിരുന്ന ഏത് ചർച്ചയിൽ പോകുമായിരുന്നു? ഞാനാണ് എഫ് എസ് എസിലെ പോകത്തുള്ളൂ. കാരണം ഇത്രയും ബൈബിൾ ടീച്ചിങ് എവിടെ കിട്ടും? ഇത്രയും പ്രസംഗം എവിടെ കിട്ടും? ഇത്രയും നല്ല സഹോദരങ്ങൾ എവിടെ കിട്ടും? പക്ഷെ കർത്താവ് രണ്ടും മൂന്നും അധ്യായങ്ങളിൽ വളരെ ശ്രദ്ധിക്കണേ, സഭ ക്രിസ്തുവിന്റെ ശരീരമായതുകൊണ്ട് ഇനി മോഡേൺ ഭാഷ പറഞ്ഞാലേ പുതിയ തലമുറയ്ക്ക് മനസ്സിലാകത്തുള്ളൂ. ഹോൾ ബോഡി സി ടി സ്കാനിങ് എന്ന് പറയും. അറിയോ എല്ലാവർക്കും? എല്ലാവർക്കും മനസ്സിലായോ? ഹോൾ ബോഡി സി ടി സ്കാനിങ്. ഹോൾ ബോഡി സി ടി സ്കാനിങ് ആണ് നടക്കാൻ പോകുന്നത്. രണ്ടും മൂന്നും അധ്യായങ്ങളിൽ ശരീരത്തിന്റെ സ്കാനിങ് നടക്കുക. അങ്ങനെ എഫ് എസ് ഒ സഭയെ ആ ശരീരത്തെ സി ടി സ്കാൻ മെഷീനത്തൂടെ കടത്തിവിടുന്ന ഭാഗമാണ് രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ. അപ്പം ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി എന്നോട് ക്ഷമിക്കണേ കേട്ടോ, ഞാൻ ഈ പറയുന്ന രോഗങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ്, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചല്ല പറയുന്നേ, ആത്മീയ അർത്ഥം ഒന്ന് പറയാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അപ്പം നമ്മളൊരു സ്കാന് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാ അല്ലേ? അവിടെ ചെന്ന് മേടിക്കാനായിട്ട് ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് ഇപ്പം വാട്സപ്പ് വഴി അവർ റിപ്പോർട്ട് നമുക്ക് എന്ത് ചെയ്യുക? നമുക്ക് ഭയങ്കര ടെൻഷനാ, കർത്താവ് എന്തായി തീരും അല്ലേ? ബി പി എങ്ങാണം കുറഞ്ഞു പോയെങ്കിൽ, ഷുഗർ എങ്ങാണം കുറഞ്ഞു പോയെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനാ അല്ലേ? ഇവിടെ ഒരു സഹോദരിയുണ്ട്, ആ സഹോദരിയുടെ ചിലപ്പം ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തു വിടാറുണ്ട്. പത്തരയെന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വിളിക്കും, എന്തായി കൗണ്ട്, എന്തായി എന്ന് പറയുന്നത് പോലെ എഫ് എസ് എസ് സഭയെ. ഇനി ഞാൻ ചോദിക്കട്ടെ, മനുഷ്യൻ എത്ര സ്കാനിങ് റിപ്പോർട്ട് സ്കാൻ മെഷീൻ കണ്ടുപിടിച്ചാലും എത്ര എം ആർ ഐ കണ്ടുപിടിച്ചാലും മനുഷ്യന്റെ ഹൃദയത്തിലെ ചിന്തകളെയും നിലവുകളെയും തിരിച്ചറിയുന്ന ഒരു മെഷീൻ ഇതുവരെ കണ്ടുപിടിച്ചു? ദൈവത്തെ ആസ്വദിക്കാവോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കണ്ടുപിടിക്കാനായിട്ട് ഒറ്റ കാര്യമുള്ളൂ, അഗ്നിജ്വാലയ്ക്കുള്ള കർത്താവിന്റെ കണ്ണിന് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. പ്രൈസ് ദ ലോർഡ്. സർവശക്തനായ കർത്താവ് ഇതിന്റെ മധ്യത്തിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, ഐ ബിലീവ്. ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ച് ഏഴ് പൊന്നിലവിളക്കിന്റെ നടുവിൽ മറത്ത് പൊൻകച്ച കെട്ടിയവനായി വെള്ളോട്ട് സദൃശമായ കാലുകളുള്ള കണ്ണിൽ നിന്ന് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള കർത്താവിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മുടെ എല്ലാ ഹൃദയത്തിന്റെ ചിന്തകളെയും നിലവുകളെയും വെളിപ്പെട്ട് വരും. ഈ വലിയ ദൈവത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും, കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്കാൻ റിപ്പോർട്ട് വായിക്കാൻ പോകട്ടോ. ഞാൻ നിന്റെ പ്രവൃത്തിയും, എഫ് എസ് എസ് ഓട് പറയാം, നിന്റെ മസിൽ ഉണ്ടല്ലോ, ജിമ്മിലൊക്കെ പോയതാ, നല്ല സ്ട്രോങ്ങാ. അടുത്തത് നിന്റെ സഹിഷ്ണുത, ഞാനത് അങ്ങനെ അങ്ങ് പറയാം കേട്ടോ. നിന്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, നമുക്ക് നമ്മുടെ ആൾക്കാർക്ക് ഇത് ഭയങ്കര കാണാം, ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. പിന്നെന്തുവാ ഇല്ല ടെസ്റ്റിന്റെ പേര് പറഞ്ഞത്? വേറൊന്നുമില്ലേ? വേറെ എന്തേലും? പ്ലീസ്, വേറൊന്നുമില്ല? വേറെ ടെസ്റ്റ് നമ്മൾ ചെയ്തിട്ടില്ല? എല്ലാം ചെയ്ത് പുഷ്പ, എല്ലാ ടെസ്റ്റും ചെയ്തിട്ട് എഫ് എസ് എസ് സഭയ്ക്ക് എന്നെ സന്തോഷം എന്നറിയോ? ഫസ്റ്റ് പേജിലെ ടെസ്റ്റ് റിപ്പോർട്ട് വളരെ നല്ല റിപ്പോർട്ടാ. ഞാൻ നിന്റെ പ്രവൃത്തി, ഞാൻ നിന്റെ പ്രയത്നം. ആ മസിൽസ് എല്ലാം നല്ല സ്ട്രോങ് ആ കേട്ടോ. ലിവർ നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ലങ്സോ? ലങ്സ് നല്ല സൂപ്പറായിട്ടാ വർക്ക് ചെയ്യുന്നേ. ആണോ? എല്ലാം എന്തോ ഒരു സന്തോഷമാ. പക്ഷെ അവസാനത്തെ പേജിൽ ഒരു പ്രോബ്ലം, ഹാർട്ടിന് പ്രോബ്ലമാ. എന്തിന്റെ പ്രോബ്ലമാ? ഹാർട്ടിന്റെ പ്രോബ്ലം. ഓക്കെ, അപ്പൊ നമ്മൾ പറയാ സാരമില്ലെന്നേ, സാരമില്ല, ഹാർട്ട് പ്രോബ്ലം. കർത്താവ് പറഞ്ഞത് എല്ലാം ഓക്കെയാ, എഫ് എസ് എസ് സഭയെ നിനക്കെല്ലാം ഓക്കെയാ, പക്ഷേ ഒരു പ്രോബ്ലമേ ഉള്ളൂ, ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. പക്ഷെ ഹാർട്ടിന്റെ പ്രോബ്ലം വലിയ സീരിയസാ, ഉടനെ തന്നെ ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ എന്താ ഓപ്പൺ ഹാർട്ടൊക്കെ ചെയ്തോണോ എന്നുള്ള റിപ്പോർട്ടാണ് എഫ് എസ് ലേഖനം വെളിപ്പാട് ദിവസം രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതലുള്ള ഭാഗം. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് പറഞ്ഞു എങ്കിലും നിന്റെ ആദ്യ സ്നേഹം നീ വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം, എന്നൊരു റിപ്പോർട്ട് എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. എന്താ ഈ ഫസ്റ്റ് ലവ് എന്ന് പറഞ്ഞ എന്താ? നമ്മൾ ഒത്തിരി കേട്ട് പരിചയിച്ചതാ. പെട്ടെന്ന് ബൈബിൾ തുറക്കുമ്പം പെട്ടെന്ന് കരച്ചിൽ വരുന്നു, പിന്നെ പെട്ടെന്ന് അങ്ങ് എപ്പോഴും അങ്ങ് ഇമോഷണൽ. ഇതൊന്നുമല്ല ആദ്യ സ്നേഹം. കർത്താവ് പറഞ്ഞു റിപ്പോർട്ട് വന്നു, ബ്ലഡ് ഇതിന്റെ റിപ്പോർട്ട് വന്നു, ഹാർട്ടിന് പ്രോബ്ലമാ. എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് ചെയ്തോണം. അപ്പൊ നമ്മൾ പറയാ, കർത്താവ് നമ്മൾ പറയാം, നിന്റെ ഹാർട്ടിന് പ്രോബ്ലമാ, നിന്റെ ഹാർട്ട് പണ്ടത്തെ പോലെ സ്നേഹം നിനക്ക് എന്നോട് ഇല്ല ഇല്ലെന്ന് പറയുമ്പോൾ നമ്മൾ പറയട്ടെ, കർത്താവേ ഇപ്പൊ പരീക്ഷയുടെ സമയമാ, പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാട്ടിലൊക്കെ ഞങ്ങളൊരു ഏപ്രിൽ മെയ്യിലൊക്കെ പോകുമ്പം കുറച്ച് വചനമൊക്കെ പഠിച്ച് ഡോക്ടറോട് പറയാ, ഡോക്ടറെ എനിക്ക് സമയമില്ല, പരീക്ഷയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ഓപ്പൺ ഹാർട്ടോ ആൻജിയോപ്ലാസ്റ്റോ ഒന്നും എനിക്ക് നേരമില്ല, പിന്നെ മെയ് മാസം സമയം ഉണ്ടെങ്കിൽ ഞാൻ വരാം, നമ്മൾ ഡോക്ടറോട് പറയത്തില്ല, അതിലും സീരിയസ് ആണ്. കർത്താവിനോടുള്ള ആദ്യ സ്നേഹം എവിടെയെങ്കിലും പോയെങ്കിൽ ഇവിടെ വെച്ച് തന്നെ റെഡിയാക്കിയിട്ടേ പോകാവുള്ളൂ. ഹല്ലേലൂയ. ഒന്നാമത്തെ കാര്യം പറഞ്ഞു, റിമെമ്പർ, ഓർക്കണം എന്തായിരുന്നു നമ്മൾ കർത്താവിനെ, അത് നിങ്ങൾക്കും കർത്താവിനും മാത്രമേ അറിയത്തുള്ളൂ. റിമെമ്പർ എന്തായിരുന്നു കർത്താവിനെ, കർത്താവ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. റിമെമ്പർ, രണ്ടാമത് പറഞ്ഞു, എന്താ പറഞ്ഞേ, റിപ്പൻറ്റ്. ഓർക്കാൻ എളുപ്പം, റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുക, മാനസാന്തരപ്പെടുക. എന്തോർത്താ മാനസാന്തരപ്പെടണ്ടേ, എന്തോർത്താ മാനസാന്തരപ്പെടേ, കർത്താവിന്റെ വചനമാണ്, നമുക്കൊന്നും ഇതിനകത്തൊന്നും ഒന്നും പറയാനില്ല. കർത്താവ് പറഞ്ഞു റിപ്പൻറ്റ്, എന്നിട്ട് പറഞ്ഞറിയോ, പിന്നെ പറഞ്ഞു നീ റിമെമ്പർ ദെയർ ഫോർ പറഞ്ഞു, പിന്നെ ആറാം വാക്യത്തിൽ പറയാണ്, ആൻഡ് റിപ്പൻറ്റ് ആൻഡ് ഡു ദ ഫസ്റ്റ് വർക്സ്, അല്ലെങ്കിൽ റിപ്പീറ്റ്, അല്ലെങ്കിൽ പണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ത് ചെയ്യുക, പിന്നെയും ചെയ്യാൻ പറയും, ഇത്രയേ ഉള്ളെന്ന് മനസ്സിലായോ. റിപ്പോർട്ട് വന്ന ശേഷം കർത്താവ് റിപ്പോർട്ട് തരിക എനിക്കും നിങ്ങൾക്കും, ദേ റിപ്പോർട്ട് ചെയ്താൽ പിടിച്ചോ കേട്ടോ. ഹാർട്ടിന് പ്രോബ്ലമാ, ദൈവസ്നേഹത്താൽ ഹൃദയം ജ്വലിക്കപ്പെടുന്നില്ല, കർത്താവിന്റെ ക്രൂശിനെക്കുറിച്ചും കർത്താവിന്റെ സ്നേഹത്തെക്കുറിച്ചും ഒന്നും ധ്യാനിക്കാനായിട്ട് പറ്റുന്നില്ല. കർത്താവ് എന്ന ഏക പുരുഷനുമായിട്ടുള്ള നിർമ്മലമായ സ്നേഹത്തിൽ എവിടെയോ ഒരു വീഴ്ച വന്നു. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് എന്താ ബ്രദറെ, പ്രാർത്ഥനയ്ക്ക് പോകുന്നില്ലേ, ബൈബിൾ വായിക്കുന്നില്ലേ, ദൈവവേലയെ സഹായിക്കുന്നില്ലേ, സുവിശേഷം പറയുന്നില്ലേ, പിന്നെ ദുരുപദേശക്കാരനെ തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾക്കില്ലേ, ഇതെല്ലാം എപ്പിസോഡിക്കുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞു ഒക്കെ ശരിയാ, പക്ഷേ ഹാർട്ടിന് പ്രോബ്ലം ആയതുകൊണ്ട് എത്രയും വേഗം കാര്യങ്ങൾ ക്രമീകരിക്കണം. എന്നിട്ട് പറഞ്ഞു റിമെമ്പർ ദെയർഫോർ, നീ ഓർക്കണം എവിടെയാ പറ്റി എന്താണെന്നൊന്ന് ഓർത്താട്ടെ. ഞാൻ വളരെ സ്ലോയിൽ എന്ന് പറയുന്നത്, റിമെമ്പർ എവിടെയാ കർത്താവേ, ഞാനും ഓർക്കും കർത്താവേ എവിടെയാ എനിക്ക് ഒന്ന് റിമെമ്പർ, രണ്ട് റിപ്പൻറ്റ്, എവിടെയാണ് എനിക്ക് ഒരു മാനസാന്തരം ആവശ്യമായിട്ടുള്ളത്. പിന്നെ എന്താണെന്നറിയാമോ, റിപ്പീറ്റ് ദ വർക്സ്, അതായത് നീ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ വീണ്ടും നമ്മൾ ആദ്യം ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി എന്തിയാണെന്നറിയോ, പ്രവൃത്തി എന്തുകൊണ്ട് എന്തിയാ വീണ്ടും ചെയ്യുക. ഇപ്പം നമ്മൾ പറഞ്ഞറിയോ, ഒത്തിരി ആൾക്കാർ പറഞ്ഞു ബ്രദർ എനിക്കൊരു അനുഭവം ഉണ്ടാകട്ടെ, എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോൾ ദേഹത്തോടൊക്കെ ഭയങ്കര ശക്തി വ്യാപരിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടാകും, ഞാൻ അങ്ങനല്ല കേട്ടോ. കർത്താവ് പറഞ്ഞു ഡു ദി ആക്ഷൻ ഫസ്റ്റ്, പിന്നെ അനുഭവം പുറകെ വന്നോളൂ എന്ന്. സഭയോടെ പറഞ്ഞ കേട്ടോ, പുറത്തുള്ളവരോടല്ല, സഭയോടെ പറയുന്നത്. എന്താ കർത്താവ് എന്താ പറയുന്നത്, ഞാൻ ആ പറഞ്ഞ പ്രവൃത്തി ഉണ്ടല്ലോ, നീ ആദ്യം ചെയ്തുകൊണ്ട് പ്രവൃത്തി ഉണ്ടല്ലോ, അതങ്ങ് ചെയ്താട്ടെ, അത് ചെയ്യുമ്പോൾ അനുഭവങ്ങളൊക്കെ പുറകെ വന്നോളൂ എന്ന്. കണ്ടോ, ഇത് ഭയങ്കര സീരിയസ് ആ കേട്ടോ, ഞാൻ ജീവിച്ചോണ്ട് പറഞ്ഞു, ഇസ് സോ സീരിയസ്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്റെ കാര്യം നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കണ്ട, എനിക്ക് ഇപ്പോൾ ഡോക്ടർ പറയാം നിനക്കൊരു ഹാർട്ട് പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഞാൻ ചിരിച്ചോണ്ടാ, ആണോ, കൊള്ളാം കേട്ടോ. എന്നോ എത്രയും പെട്ടെന്ന് കാര്യങ്ങളെ ക്രമീകരിക്കുക എന്നുള്ളതുപോലെ കർത്താവിന്റെ വരവ്. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ ഹൃദയത്തിലെ കർത്താവിനോടുള്ള നിർമ്മലം. ഇനി കർത്താവിനോടുള്ള സ്നേഹം കുറഞ്ഞ എന്നാന്നറിയോ, സഹോദരങ്ങളുള്ളതും കുറയുന്നേ. അത് രണ്ടും കണക്റ്റഡ്, ഇത് രണ്ടും രണ്ടാക്കാൻ പറ്റത്തില്ല. കർത്താവിനോടുള്ള സ്നേഹം കൂടുന്നതനുസരിച്ച് സഹോദരങ്ങളുള്ള സ്നേഹം കൂടിക്കൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി. ദൈവം നമ്മെ വിളിക്കുകയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ റിമെമ്പർ, ഒന്ന് ഓർത്താട്ടെ, രണ്ട് റിപ്പൻറ്റ്, ഒന്ന് മാനസാന്തരപ്പെട്ടാട്ടെ, മൂന്നാമത് റിപ്പീറ്റ് ദ വർക്സ്. ഇല്ലെങ്കിൽ എന്നാണെന്നറിയോ, അടുത്ത ഭയങ്കര കേട്ടോ, അടുത്തതും പറയുന്നുണ്ട്, ഓർ എന്താ പറഞ്ഞ, ഐ വിൽ റിമൂവ് ദൈ കാൻഡിൽ സ്റ്റിക്സ്. അയ്യോ കർത്താവ് അങ്ങനൊന്നും പറയല്ലേ, പൗലോസ് വന്ന് തുടങ്ങിയ ചർച്ച ഇത്, അക്വിലയും പ്രിസ്കിലയും പഠിപ്പിച്ചതാ ഞങ്ങളെ, പിന്നെ അപ്പല്ലോസിന്റെ ഫയർ പ്രസംഗം കേട്ടവരാ ഞങ്ങള്, പിന്നെ തിമോത്തി ഞങ്ങൾക്ക് എല്ലാ ഉപദേശങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്, പിന്നെ ഞങ്ങളുടെ ദൈവാസൻ ആരാന്നറിയോ. ഇനി വേറൊരു സംഭവം എന്താണെന്നറിയോ, ഇടയ്ക്ക് പൗലോസ് ഇവർക്കൊക്കെ എഫേസോസ് സഭയുടെ ഒരു ചെറിയ സ്നേഹം കൂടുതലാണെന്ന് എനിക്ക് കേട്ടോ, എനിക്കറിയില്ല കേട്ടോ. പൗലോസ് മക്കതുനിയ വരെ പോയപ്പം ഒരു ഉഗ്രൻ ലെറ്റർ എഴുതി കൊടുത്തു കേട്ടോ, എന്താണ് അതാണ് എഫേസ്യ, എഫേസ് ലേഖനം എങ്ങനെയുണ്ട്, ഇപ്പൊ എഫേസ് ലേഖനം ഇവരുടെ ഷെൽഫിൽ ഇരിപ്പുണ്ടെന്ന്, ഇവരുടെ കയ്യിലുണ്ടെന്ന് എഫേസ് ലേഖനം. ഇവർക്ക് കിട്ടിയത് സാധാരണ ലേഖനമല്ല, കൊരിന്ത്യര് ലേഖനത്തെ പോലെ ശാസനയല്ല കിട്ടിയത്. സ്വർഗത്തിലെ ഉന്നതകരമായ കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് ഇവർക്ക് എഴുതി കൊടുത്ത എഴുത്ത് ഇവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. പിന്നെ യോഹന്നാൻ അവിടെ ഉപദേശിയായിരിക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് എഴുതിയതാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം ആരുടെയിലുണ്ട്? ഇവരുടെയിലുണ്ട്. പക്ഷെ പ്രോബ്ലം, ഒറ്റ പ്രോബ്ലമേ ഉള്ളൂ. കർത്താവ്, ഞങ്ങളുടെ വചനമില്ലേ? ഇതേ ഞങ്ങൾക്ക് ഞങ്ങളുടെ വചനമുണ്ട്, എല്ലാ വേർഷനും ഉണ്ട്, ഞങ്ങൾക്ക് നല്ല പ്രസംഗമുണ്ട്, ക്യാമ്പുണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ കമന്ററീസ് ഉണ്ട്, ഓഡിയോ ബൈബിൾ ഉണ്ട്, പിന്നെ ഞങ്ങൾക്ക് ഇൻഡക്റ്റീവ് സ്റ്റഡി ബൈബിൾ ഉണ്ട്, പിന്നെ ഗ്രീക്ക് ഹീബ്രു എല്ലാം ഉണ്ട് കർത്താവേ, പിന്നെ എല്ലാ സംഭവങ്ങളും ഞങ്ങൾക്കുണ്ട്. പക്ഷേ ദൈവസന്നിധിയിൽ കർത്താവിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകളുടെ മുമ്പ് ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നു, അവനെ ഹൃദയത്തിനൊരു ചെറിയ പ്രോബ്ലം ഉണ്ടല്ലോ. കർത്താവ് അങ്ങനെ കേട്ടോ, പക്ഷെ ഇത് ഭയങ്കരമായി പോയി. ഐ വിൽ റിമൂവ് ദ കാൻഡിൽ സ്റ്റിക്ക് ഔട്ട് ഓഫ് ഹിസ് പ്ലേസ് എക്സെപ്റ്റ് ദ റിപ്പന്റ്. ഇതിന്റെ അർത്ഥം എന്നാ? ഇതിന്റെ അർത്ഥം എന്നാ? നരകത്തെ തള്ളിക്കളയുന്നാണോ? അല്ല. എന്ന് പറഞ്ഞാൽ വിളക്ക്, നീ ഒരു വിളക്കായിരുന്നു, ഇനി നിന്നിൽ നിന്ന് ഒരിക്കലും ഈ വിളക്ക് എന്ത് ചെയ്യത്തില്ല, പുറത്തോട്ട് പോകത്തില്ല. വലിയ അപകടമാണ് കേട്ടോ അത്, വലിയ അപകടമാ. കർത്താവ് പറഞ്ഞൊരു ഭയങ്കര സംഭവമാ. അല്ലെങ്കിൽ ഞാൻ എന്തെന്നറിയോ, നിന്റെ നിലവിളക്ക് അതിന്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രകാശം കൊടുക്കാൻ കഴിയത്തില്ലെന്ന്. ശ്രദ്ധിച്ചേ, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ബൈബിളും വായിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ കർത്താവ് എന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രകാശം മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ കം ബാക്ക്, മടങ്ങി വരിക, കർത്താവിംഗിലേക്ക് മടങ്ങി വരിക. കർത്താവ് അങ്ങനെയാണ് കർത്താവ് വിളിക്കുന്നത്. ഇനിയും എന്നാ വിലബോധിക്കന്റെ സഭ വന്നപ്പോഴത്തേനെ കർത്താവ് എന്നാ ചെയ്തു? ഇതാ ഞാൻ വാതുക്കൽ നിന്ന്. എങ്ങനെയാ കർത്താവ് വാതുക്കൽ മുട്ടിയെ? നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റും, എങ്ങനെയാ കർത്താവ് വാതുക്കൽ മുട്ടിയെ? എങ്ങനെയാ ഹീസ് ബൈബിൾ യേശുവിനെ കുറിച്ച് പറയുന്നത്, ഐ ആം സോ ജെന്റിൽ ആൻഡ് ഹമ്പിൾ. യേശു വാതുക്കൽ മുട്ടിയെ ഞാൻ വിചാരിക്കുന്നത്. എങ്ങനെയായിരിക്കും മുട്ടിയെ? എല്ലാവരും ഉണ്ടോ ഇവിടെ? എങ്ങനെയാ മുട്ടിയെ? ദൈവവചനം കൊണ്ട് നോക്കി ചെയ്തു. ആ ദൈവവചനം കൊണ്ട് ഞാൻ പറഞ്ഞു, ഓക്കെ ബ്രദർ, ദൈവവചനം കൊണ്ട് നോക്കിയത്. പക്ഷെ യേശു ഭയങ്കര ഹമ്പിളായിട്ട് അല്ലെങ്കിൽ ജെന്റിലായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ മുട്ടി വിളിച്ചോണ്ടിരിക്കുക. നമ്മൾ ക്ഷീണിച്ച് പുറത്തു പോയിട്ട് തിരിച്ചു വന്നു, ഫോൺ എടുത്തില്ല, ഭാര്യ അകത്തുണ്ട്, കഥക തട്ടി. എങ്ങനെ തട്ടിയത് ആദ്യം? ഭാര്യ ഇവിടെ ഉള്ളവരല്ല, ആദ്യം നമ്മൾ വളരെ ജെന്റിലായിട്ട് തട്ടി, തുറന്നില്ലേ ഇച്ചിരി കഴിയുമ്പോഴോ? പിന്നെ ഇങ്ങനെ തട്ടി, ഇങ്ങനെ തട്ടി. കുറച്ച് കഴിയുമ്പോഴോ? ഭയങ്കര ഭാഷയായിട്ട് തട്ടി. കുറച്ച് കഴിയുമ്പോഴോ? കാലും കൊണ്ട് തട്ടി. പക്ഷെ യേശു അങ്ങനെയല്ല, നമ്മൾ മടങ്ങുന്നവരെയും അവൻ തന്റെ, അവൻ മുട്ടി വിളിക്കുന്നവനായ ദൈവമാ. ഹല്ലേലൂയ, ഹീ സോ ജെന്റിൽ ആൻഡ് ഹമ്പിൾ. എങ്ങനെ ഞാൻ ചോദിക്കട്ടെ, ഇനിയും ഈ ഒത്തിരി ഫോർമുലാസ് ഉള്ള കാലമാ, യാദ്യ സ്നേഹം നഷ്ടപ്പെടുത്തിയാൽ 3 formulas ടു കം ബാക്ക്, ഒന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞത്, എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ആദ്യ സ്നേഹം പോയിട്ടുണ്ടെങ്കിൽ, നിറയുന്ന കർത്താവിനുള്ള സ്നേഹം പോയിട്ടുണ്ടെങ്കിൽ, ഒറ്റ കാര്യം മതി, കർത്താവിനെ ഒന്ന് ധ്യാനിച്ചാൽ മതി. ഹല്ലേലൂയ, കർത്താവിനെ ധ്യാനിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ഉള്ളിൽ ആ തീ അങ്ങ് കത്തും, നമ്മുടെ ഉള്ളിൽ തീ അങ്ങ് കത്തും. കർത്താവിനെ കുറിച്ച് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പം നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ തീ എരിച്ച് കത്തിക്കൊട്ടിരിക്കും. ഞാൻ പറഞ്ഞതിന്റെ കാരണം എന്നറിയോ, ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാനിപ്പോ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നോ ചെയ്യുന്നില്ല എന്നുള്ളതല്ല വിഷയം, എന്റെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള സ്നേഹത്താൽ. നിങ്ങളിപ്പോ ചോദിക്കുന്ന ഒരു വിഷയം, ബ്രദർ എന്താ ചെയ്യുന്നതെന്ന്, ചെയ്യുന്നതല്ല വിഷയം, ചെയ്യുന്നോ ചെയ്യാഴിക അല്ല വിഷയം, ഹു ആർ, എന്റെ കണ്ടീഷൻ എന്നുള്ള ദൈവം നോക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ എന്റെ കണ്ടീഷൻ വളരെ നല്ലതായിരിക്കാം, പക്ഷെ ദൈവത്തിന്റെ മുമ്പ് ഞാൻ നിൽക്കുമ്പോൾ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ നമ്മുടെ ഹൃദയത്തിലൂടെ കയറി ഇറങ്ങുമ്പോൾ ലോകത്തിന്റെ സ്നേഹമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പറയണം, കർത്താവേ എന്റെ ഹൃദയത്തെ നീ സൗഖ്യമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എന്റെ ഹൃദയത്തെ നീ എന്ത് ചെയ്യണമേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഞാൻ വീണ്ടും പറയാം, റിച്ചാർഡ് ഉംബ്രാണ്ടെന്ന് നിങ്ങളുടെ സൗരങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, റിച്ചാർഡ് ഉംബ്രാണ്ട് എന്ന് പറയുന്ന ആ ടോർച്ചർ പ്രൊക്കേഷന്റെ ആ പ്രവർത്തകനായിരുന്ന റിച്ചാർഡ് ഉംബ്രാണ്ട്, അദ്ദേഹം 14 വർഷം ജയിലിൽ കിടന്നു, കമ്മ്യൂണിസ്റ്റ് തടങ്കലിൽ കിടന്നു. ഭർത്താവിന്റെ ഭയങ്കര സ്നേഹമായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ ഒരു ഉത്തമഗീതത്തിന്റെ ഒരു ഒരു അദ്ദേഹം എഴുതിയൊരു പുസ്തകം സൗരങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട്, സോ ഗുഡ്. അപ്പം ആ അദ്ദേഹം ജയിലിൽ കിടന്ന സമയത്ത് അദ്ദേഹം ഈ ഇവർ ചെയ്ത അടിയിടിയും മാത്രമല്ല, ആഴത്തിലുള്ള 14 മുറിവുകളും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഈ എല്ലാ കാര്യങ്ങളും മറന്നു പോകുന്ന മരുന്നുകൾ ഇദ്ദേഹത്തിന് കൊടുക്കും. അപ്പൊ അദ്ദേഹം ബൈബിൾ കൊടുക്കത്തില്ല, അദ്ദേഹം എല്ലാം മറന്നുപോയി, ഭയങ്കര സ്ട്രഗിൾ ആണ്, എല്ലാം മറന്നുപോയി. അദ്ദേഹം പറയുകയാണ്, ഞാൻ പഠിച്ച എല്ലാ ബൈബിൾ വചനങ്ങളും ഞാൻ മറന്നുപോയി, എല്ലാ പാട്ടുകളും ഞാൻ മറന്നുപോയി. അദ്ദേഹം അവസാനം പറയുക, ഞാൻ ഒന്നും ഓർക്കുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു, യേശുവ അനി ഒഹേ ഒക്ത, യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ജീസസ് ഐ ലവ് യു. ഞാനത് ഓഡിയോയിൽ കേട്ടിട്ടുണ്ട്, നമ്മൾ കരഞ്ഞു പോകും കേട്ടുകഴിഞ്ഞാൽ, ജീസസ് ഐ ലവ് യു. എവിടെ കിടക്കുന്നെന്ന് ആലോചിക്കണേ. പിന്നെ അദ്ദേഹം പറയാം, പിന്നെ അതും മറന്നുപോയി, അതും മറന്നുപോയി, ആ അതും ജീസസ് ഐ ലവ് യു മറന്നുപോയി. അവസാനം അദ്ദേഹം പറയാ, എന്റെ സെല്ലിൽ ഞാൻ രാത്രി ഇരിക്കുമ്പോൾ എനിക്കൊരു ഹൃദയസ്പന്ദനം, ടിക് ടിക് എന്നുള്ള ഹൃദയസ്പന്ദനം മാത്രം കേൾക്കാം. ആ ഹൃദയസ്പന്ദനവും വിളിച്ചു പറഞ്ഞു, ജീസസ് ഐ ലവ് യു. ഹല്ലേലൂയ. ഇതാണ് ക്രിസ്ത്യ ജീവിതം. ആന്ധ്രാപ്രദേശിൽ റോഡിലൂടെ അലഞ്ഞ് തിരിഞ്ഞ് ഗാർബേജിൽ തിന്ന് കിടന്നൊരു മനുഷ്യനുണ്ടായിരുന്നു. എല്ലാ വീട്ടിൽ നിറക്കി വിട്ടു. അവസാനം അദ്ദേഹം ഈ തലമുടിയെല്ലാം ചീകാതെ കുളിക്കാതെ ഒരു പരുവത്തിൽ അദ്ദേഹം ഒരു ഒരു സഭയിലല്ല ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം ബോധമില്ലാതെ കയറി ചെന്നു. അന്നേരം തന്നെ, കാരണം നാറ്റം സഹിക്കാൻ പറ്റില്ല, അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല, അന്നേരം തന്നെ ആ സഭാശുശ്രൂഷകൻ ആശീർവാദം പറഞ്ഞ് പാമടക്കി. അവരും കൈവിട്ടു. വെളിയിറങ്ങി ചെല്ലുമ്പോൾ ഉയരത്തിൽ നിന്നൊരു പ്രകാശം അദ്ദേഹത്തിന് മേൽ അടിക്കുകയും അദ്ദേഹം ഒരു ദൈവവേദനയെ തിരികെയും ചെയ്തു. ഹല്ലേലൂയ. 2009 അദ്ദേഹം മരിച്ചു. ഹി ലെഡ് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ ടു ക്രൈസ്റ്റ്. ഞാൻ ഗുണ്ടൂർ പോയപ്പോൾ അദ്ദേഹത്തിന്റെ സഭയിൽ ആ കൂട്ടായ്മയിലൂടെ ഫ്രണ്ടൂടെ കടന്നുപോയി. പക്ഷേ തെലുങ്ക് അറിയത്തില്ല എന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം ഒരു പാട്ട് പാടി, യേശുവേ നന്ന ഹൃദയ സ്പന്ദന നിവേസയ്യ. യേശുവേ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം ആരാണ്? ജീസസ്. അദ്ദേഹം പറയാണ്, എന്റെ ഹൃദയം ഇടിക്കുന്ന എങ്ങനെയാണെന്നറിയാമോ? ജീസസ്, 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 ജീസസ്. ഇതാണ് ഹൃദയസ്പന്ദനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സൗരങ്ങൾ, നിങ്ങൾ ഏതവസ്ഥയിലായിരുന്നാലും ഇപ്പോൾ കർത്താവിന്റെ അടുകിലേക്ക് തിരിച്ചു വന്നാൽ കർത്താവ് നമ്മെ രണ്ട് കരങ്ങളിൽ നീട്ടിച്ച്, എത്ര പിന്മാറ്റമാണെങ്കിലും കർത്താവിന്റെ സ്നേഹത്തിലേക്ക് തകർന്ന ഹൃദയത്തോടെ മടങ്ങി വന്നാൽ അവൻ നമ്മെ ചേർക്കുവാൻ വിശ്വസ്തനാണ്. നമ്മൾ കരങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സക്കായിയോട് ചോദിക്കാം, സക്കായി, സക്കായിയെ സഭയിലോട്ട് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ സക്കായി ഒരു ഒരു പൊക്കം കുറഞ്ഞൊരു ആളാ, ഒരു കണ്ണാടിയൊക്കെ വെച്ച് ഒരു സ്യൂട്ടൊക്കെ ഇട്ട്, കാരണം ഇൻകം ടാക്സിലൊക്കെ അല്ലായിരുന്നു. സക്കായോട് ചോദിച്ച സക്കായി പറയും, എനിക്ക് രണ്ട് കാര്യം യേശുവിനെ കുറിച്ച് പറയാനുള്ളൂ. ഒന്ന്, എന്റെ പേരവൻ വിളിച്ചു, എന്റെ പേരവൻ വിളിച്ചു. രണ്ട്, എനിക്ക് വലിയ വീടും ഒക്കെ ഉണ്ടായിരുന്നു. വീടും നിങ്ങൾക്ക് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന, അതിന്റെ ഫ്രണ്ടിൽ ഒരു സെക്യൂരിറ്റി ഒരു ഒരു ഇതൊക്കെ ഞാൻ പണിതായിരുന്നു. കാരണം വലിയ ഭയങ്കര വീടൊക്കെയാണ് ഞാൻ വെച്ചത്, ഇഷ്ടംപോലെ പൈസ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതിന്റെ ഫ്രണ്ടിൽ ഞാൻ ഒരു സെക്യൂരിറ്റി ഇരുത്തിയിട്ട് ഒരു ഗസ്റ്റ് ബുക്കൊക്കെ വെച്ചു. പക്ഷേ വെച്ചതല്ലാതെ ആരും എൻ്റെ വീട്ടിൽ കയറത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഗസ്റ്റ് ബുക്കിലെ ആദ്യത്തെ സിഗ്നേച്ചർ കർത്താവിൻ്റെ ആയിരുന്നു. ഹല്ലേലൂയ. പിന്നെ അതിനുശേഷം ഒത്തിരി പേര് കൂട്ടായ്മക്കാരൊക്കെ വന്നു, പക്ഷേ എൻ്റെ ഗസ്റ്റ് ബുക്കിലെ ആദ്യത്തെ സിഗ്നേച്ചർ ജീസസ് ഓഫ് നസറത്ത്. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ഗോഡ്. എൻ്റെ രക്തസഹകാരി ശ്രീയോട് ചോദിച്ചാൽ പറയും, അവൾ പറയും, ഇവിടെ കയറി സാക്ഷ്യം പറഞ്ഞ അവള് പറയും, ഞാൻ എനിക്ക് എൻ്റെ മരുന്ന് എൻ്റെ പൈസ മുഴുവൻ മരുന്നിന് കൊടുത്തു. നിങ്ങൾക്കറിയാം, തകർന്ന് തരിപ്പണമായി. ഞാൻ യേശു വരുന്നെന്ന് അറിഞ്ഞ് ഇവളെങ്ങനെ പോയി ധൈര്യത്തോടെ, എനിക്കറിയില്ല. യേശു വരുന്നെന്ന് അറിഞ്ഞിട്ട് ഇവള് ഞാൻ ഇച്ചിരി ഇതങ്ങ് പറയാം കേട്ടോ. അതായത് കുറച്ച് ആണുങ്ങൾ വലിയ തണ്ടും തൊടിയുള്ള ആണുങ്ങൾ ചുറ്റും നിൽക്കുക, ഞങ്ങൾക്കാണെ വെളിയിറങ്ങി നടക്കാൻ പറ്റത്തില്ല അന്നത്തെ രീതിയിൽ. ഞാനാണ് യേശുവിൻ്റെ അടുത്തോട്ട് ചെന്നു, രണ്ടു ടീമുകൾ നിൽക്കുക. പക്ഷേ ഞാൻ അതിനിടയ്ക്കൂടെ പോയി കർത്താവിനെ ഞാൻ എന്ത് ചെയ്തു? സ്പർശിച്ചപ്പോൾ അന്നേരം തന്നെ എൻ്റെ ശരീരത്തിൽ സൗഖ്യം ഞാൻ അറിഞ്ഞു. അപ്പൊ നമ്മളെല്ലാം ഹല്ലേലൂയ പറയുമ്പം അവൾക്ക് അറിയോ എന്നറിയോ? അപ്പൊ ഞങ്ങൾ നമ്മൾ ചോദിക്കും, എന്താ നീ കരയുന്നേ, നിനക്ക് ശോകസംഗം കിട്ടിയോണ്ടാണോ? അല്ലല്ല, അവൻ എന്നെ വിളിച്ചു, മകളെ, ഡോട്ടർ. ഹല്ലേലൂയ. അവൻ എന്നെ വിളിച്ചത് എന്താണെന്നറിയോ? ഡോട്ടർ, മകളെ. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവളെ കർത്താവ് വിളിച്ചത്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കും. നമുക്കും പറയാം, യേശുവേ നന്ന ഹൃദയ സ്പന്ദന നിവേസയ്യ. കർത്താവേ എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം, കാരണം എന്നെ എല്ലാം അറിഞ്ഞിട്ടും സ്നേഹിച്ചവൻ. ഇനി ചില പറ ഞാൻ ചോദിക്കുന്നത്, സ്നേഹിക്കാൻ കഴിയാത്തതിന്റെ കാരണം എന്നറിയോ? ഞാനിങ്ങനെ ചിന്തിക്കുന്നു, കർത്താവ് ചില സമയത്ത് വി ഓൾ ആർ ഹ്യൂമൻ ബീങ്സ്, ചില സമയത്ത് സ്നേഹം കുറഞ്ഞു പോകുന്ന പോലെ തോന്നാറുണ്ടോ? ലിറ്ററലി പോകുന്നവർക്കറിയാം ഈ സ്നേഹത്തിന്റെ പ്രത്യേകത. ചെല്ലു പറയുന്നുണ്ട്, ബ്രദറെ ദൈവം എനിക്ക് അതും ഇതും ഒത്തിരി സാധനം തന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, അത് പെട്ടെന്ന് പോകുന്നേ. ദൈവവചനം പറയുന്ന എന്താണെന്നറിയാവോ? സ്നേഹം ശരിക്കും ക്ഷമയുടെ ബേസിലാണ് കിടക്കുന്നേ. ശ്രദ്ധിച്ചേ, ഫൊർഗീവ്നെസ്സും ലവും ഇങ്ങനെ കിടക്കുന്നേ. കാരണം ആ ഏഴാം ഈ ലൂക്കോസ് 7 അധ്യായത്തിൽ ഒരു പാപിനിയ സ്ത്രീ വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെ വെച്ച് കർത്താവ് 7:47 ഒരു കാര്യം പറഞ്ഞു. ശ്രദ്ധിക്കണേ, അതൊന്ന് കാണിക്കാവോ പ്ലീസ്? ആർക്കെങ്കിലും സ്നേഹം കുറഞ്ഞു പോയി ഒന്ന് കാണണേ. ലൂക്ക് ചാപ്റ്റർ 7:47 അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. സ്നേഹം അങ്ങനെ ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിലേ ഒന്ന് ഓർത്താൽ മതി, നമ്മൾ ഫയർ ആയിക്കോളും. 7 അധ്യായത്തിന്റെ 47 വാക്യം. ശിമോൻ ചോദിച്ചു, ശീമോൻ ചോദിച്ചു, എന്താ കർത്താവെ അത് ഇവളെ നീ ആരാധനക്ക് അറിയാമായിരുന്നല്ലോ, പിന്നെന്നെ നീ ഇവളെ ഒന്ന് ഇത് ഞാനൊക്കെ ചോദിച്ചപ്പം. കർത്താവ് ഒരു കാര്യം പറഞ്ഞു, എന്താ പറഞ്ഞെന്നറിയോ? ഏഴാം അധ്യായത്തിന് 47-ാം വാക്യം.
പരിശുദ്ധന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ?
ലൂക്കോസിന്റെ സുവിശേഷം ലൂക്ക്. അത് നമുക്കറിയാം, അനേകമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്തത്, അത് നമുക്കറിയാം. ഇനി റീസൺ താഴോട്ട് നോക്കിക്കോണേ പ്ലീസ്. അല്പം മോചിച്ചു കിട്ടിയവൻ, ഇനി ഇവിടെ ആരെങ്കിലും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. എനിക്ക് യേശുവിനോട് വലിയ സ്നേഹമൊന്നും ഇല്ലെന്ന് പറഞ്ഞ കാരണം ഞാൻ പറയാം, നിങ്ങൾ വലിയ പാപമൊന്നും ചെയ്തിട്ടില്ലെന്നേ. അതാ ഇനി ചെല്ലു പറയാം, കർത്താവേ ഞാൻ എനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്, കാരണം അറിയോ, ഞാനൊരു മഹാപാപിയ കർത്താവേ, നീ എന്നോട് എന്റെ പാപങ്ങളെ ക്ഷമിച്ചതിനായിട്ട് നന്ദി എന്ന് പറയുന്ന ഒരു കർത്താവിനെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. ഫോർഗിവ്നെസ്, ഈ ഫോർഗിവ്നെസ്സിനെ കുറിച്ചുള്ള വെളിപ്പാടാ സ്നേഹത്തിന്റെ ആഴം. അല്പം മോചിച്ചു കിട്ടിയവൻ അല്പം സ്നേഹിക്കുന്നു, അധികം മോചിച്ചു കിട്ടിയവൻ. അപ്പൊ ഇവിടെ ആർക്കെങ്കിലും സ്നേഹം കുറവാണ് ഞാൻ പറയാം, കുഴപ്പമൊന്നുമില്ല, കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ. നിങ്ങൾ അധികം പാപമൊന്നും ചെയ്തിട്ടില്ലെന്നേ. ചെയ്തിട്ടില്ലെന്നല്ല, ചെയ്തിട്ടുണ്ട്. നമ്മൾ ചിന്തിച്ചറിയാം, ഞാൻ വലിയ പാപിയൊന്നും അല്ല. അല്പം മോചിച്ചു കിട്ടിയവൻ എന്ത് ചെയ്യുന്നു? അല്പം സ്നേഹിക്കുന്നു. അധികം മോചിച്ചു കിട്ടിയവൻ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു? അധികം മോചിച്ചു കിട്ടിയവൻ എന്ത് ചെയ്യുന്നു? അധികം സ്നേഹിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇനിയും ഈ എഫ് എസ് എഫ്ക്ക് പറ്റിയെന്നറിയോ? ഈ സിമ്പിളായിട്ട് റിപ്പോർട്ടൊന്ന് നോക്കുമ്പം ഹാർട്ട് പ്രോബ്ലം ഉണ്ട്, ശരിയാ. പക്ഷെ ചില സൗരങ്ങൾ ചില പറഞ്ഞു, ബ്രദർ എന്റെ വിശപ്പങ്ങ് പോയി, കേട്ടുണ്ടോ? എന്റെ വിശപ്പും ദാഹവും അങ്ങ് പോയി. വിശപ്പും ദാഹവും പോയോ? നമ്മള് ഈ പിള്ളേർ, ഈ മാതാപിതാക്കളുടെ ഒരു വലിയ സങ്കടമാ. പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ വിഷയമാണ്, ബ്രദറെ പ്രാർത്ഥിക്കണം. എന്റെ പിള്ളേരൊന്നും എന്ത് ചെയ്യുന്നില്ല, കഴിക്കുന്നില്ല, വിശപ്പേ ഇല്ലെന്നേ. അവന് വിശപ്പേ ഇല്ല, അവനൊന്നും കഴിക്കുന്നില്ല. ഓ, നമ്മൾ എവിടൊക്കെയാ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്നേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഒരു മിനിറ്റ് നോക്കണേ, വിശപ്പുണ്ടോ? വിശപ്പുണ്ടോ? ദാഹമുണ്ടോ? യേശുവിനായിട്ടൊരു വിശപ്പുണ്ടോ? യേശുവിനായിട്ടൊരു ദാഹം ഉണ്ടോ? ഇനി വിശപ്പും ദാഹം ആർക്കെങ്കിലും പോയെങ്കിൽ പ്ലീസ് ശ്രദ്ധിക്കുക. എൻ്റെ ഒരു ഫേവറിറ്റ്, എത്ര പഠിച്ചാലും തീരാത്തൊരു ഒരു അധ്യായമാണ് യോഹന്നാൻ 4. അവിടെ യേശു യോഹന്നാനേക്കാൾ അധികം സ്നാനമേൽപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടാറേ. ചില ആൾക്കാർ ഇങ്ങനെയുണ്ട്, അവർ വലിയ കണക്കെടുപ്പിന്റെ ആൾക്കാരാണ്. എത്ര പേരെ സ്നാനപ്പെടുത്തി? അവരുടെ വിഷയം സ്നാനമാണ്. അപ്പൊ യേശു വിചാരിച്ചു, ഒരു ക്രൈസിസ് ഉണ്ടാക്കണ്ട, പോയ കൗമാരുടെ അടുത്തുനിന്ന്. അങ്ങനെ യേശു അവിടുന്ന് എന്ത് ചെയ്തു? കാരണം കർത്താവ് ഈ റിപ്പോർട്ടിലൊന്നും താല്പര്യമില്ലാത്തവനാ. മറ്റോമാർ കണക്കെടുക്കുക, യേശു യോഹന്നാനേക്കാൾ അധികം സ്നാനം, ഇവന്മാരെണ്ണ യേശു എണ്ണയില്ല കേട്ടോ, സ്നാനമേൽപ്പിക്കും. 4 ഒന്നാം വാക്യം പിന്നീട് വായിച്ചാൽ മതി. എന്ന് തോന്നിയാറേ യേശു അവിടം വിട്ട് എവിടേക്ക് പോയി? എവിടേക്ക് പോയി? സമരിയയ്ക്ക് പോയി. ശ്രദ്ധിച്ചോണേ പ്ലീസ്. സമരിയയ്ക്ക് പോകുന്നത് നമ്മൾ വിചാരിക്കും ഈ സമരിയ എന്ന് പറഞ്ഞ സ്ഥലം ഈ രണ്ട് സ്ഥലത്തിനിടയിലാണ് കിടക്കുന്നത്. അപ്പൊ യഹൂദന്മാർ പോകുന്നതെന്നറിയോ? സമരിയക്കാരെന്ന് പറഞ്ഞ ഉമ്മാർക്ക് ഭയങ്കര ദേഷ്യമാണ്. അതിന്റെ കാരണം പറയാം. സമരിയറ്റൻസ് പറഞ്ഞാൽ ബാബിലോണിയ ആ ഒരു ഒരു ക്യാപ്റ്റിവിറ്റി സമയത്തുണ്ടായ സങ്കരവർഗമാണ്. യഹൂദന്മാരും ജാതികളും ചേർന്നുണ്ടായ ഒരു സങ്കരവർഗമാണ് ഈ സമരിയറ്റൻസ്. ഇമാർക്ക് ഭയങ്കര ദേഷ്യം. അതുകൊണ്ട് എന്തെന്നറിയോ, യഹൂദ റബ്ബിമാര് ഇപ്പൊ ഇവിടെ ആ സ്ഥലമെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതിലേ ഇങ്ങ് പോകാം, പക്ഷെ ഇമാര് പോകത്തില്ല, ഇമാർ ഇങ്ങനെ പോകത്തുള്ളൂ. കാരണം എന്നറിയാവോ, ആ സമരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാലുപോലും ചവിട്ടരുന്ന അമ്മാരുടെ പ്രമാണം. ആ സമയത്ത് നമ്മുടെ പ്രിയനായ കർത്താവ് നേരിട്ട് അങ്ങോട്ട് പോയി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോണേ, നേരിട്ട് അങ്ങോട്ട് പോയി. എത്ര മൈലുണ്ടെന്നറിയാമോ? 20 miles. എനിക്ക് തോന്നുന്നില്ല കർത്താവ് വലിയ കുതിരപ്പുറത്തൊന്നും പറന്നു പോയെന്ന്. നടന്നാ പോയെ. 20 miles എത്ര കിലോമീറ്ററാ? മേ ബി 35 kilometers കാണും. ഹി വോക്ഡ്. ശ്രദ്ധിച്ചോണേ, ആർക്കു വേണ്ടി ഞാൻ ശ്രദ്ധിച്ചോണേ? യേശുവിനെ കാണുമ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിക്കുന്നത്. 20 miles നടക്കുക. വെയിലെന്ന് പറഞ്ഞാൽ നട്ടപ്പുറ വെയിലത്ത് ആള് നടപ്പോട് നടപ്പാ. നമ്മൾ പറയത്തില്ലേ, അടുത്ത വണ്ടി നിർത്തുന്നത് എവിടെയാ? കിണറ്റുകരയല്ല, കാരണം 3000 feet പൊക്കത്തില്ല ഈ സുഗാർ പട്ടണം ഇരിക്കുന്നത്. അപ്പം കയറ്റം ഇങ്ങനത്തെ കയറ്റമല്ല. നമ്മൾ പറയുന്നുണ്ട് 7 miles നടന്ന എമോസിൽ നമുക്കറിയാം. 20 miles ദൂരം വേറെ വഴിയുണ്ടെന്ന്, നല്ല വഴിയുണ്ടെന്ന്. 20 miles ദൂരം യേശു നടക്കുക, ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ നടക്കുക. ശിഷ്യന്മാരുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ ചിന്ത പോയോ എനിക്കറിയത്തില്ല. പക്ഷെ അവിടെ ചെന്ന് നമുക്കറിയാം, ഞാൻ വേഗത്തിൽ കടന്നു പോകാം. അവിടെ ചെന്ന് 20 miles നടന്ന് 3000 feet പൊക്കത്തില് ഉള്ള സ്ഥലത്ത് കയറ്റം കയറിയാ പോയത്. ബൈബിളിൽ പറയുന്നുണ്ട് യേശു വഴി നടന്ന് എന്ത് ചെയ്തു? വേറെ എവിടെ അങ്ങനെ കാണുന്നില്ല, ക്ഷീണിച്ച് ബോട്ടെ കിടന്ന് മറ്റേ വള്ളത്തെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. യേശു വഴി നടന്ന് ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു കാര്യം ആലോചിക്കണം. ഈ യഹൂദന്മാരും സമരിയക്കാരും തമ്മിലുള്ള മെയിൻ വിഷയം മലയാ. ഇവന്മാർക്ക് ഗെരിസീം മലയിലാണ് ഇവന്മാർ ആലയൊരിക്കുന്നത്. മറ്റോർ ആലയൊരിക്കുന്ന എരിശിലേമില്ല. അപ്പൊ ഇടയ്ക്ക് ഒരു യുദ്ധം ഉണ്ടായപ്പം ഇതിലൊരു ഒരു ഒരു അവിടെ പേര് ഞാൻ മറന്നുപോയി, അയാൾ വന്ന് ഈ ഗരിസീമിലുള്ള ഇവരുടെ ദേവാലയം ഇടിച്ചു കളഞ്ഞു. അപ്പൊ ഇവരുടെ മെയിൻ വിഷയം മലയാ. അപ്പൊ നിങ്ങൾ ഓർത്തോണം, 20 മൈൽ ദൂരം നടന്ന് കിണറ്റിന്റെ കരയിൽ വന്നു വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചിരിക്കുക. ശ്രദ്ധിച്ചോണേ, വിശന്നും ദാഹിച്ചും ക്ഷീണിച്ചിരിക്കുക. ഈ ക്ഷീണിച്ചും ദാഹിച്ചും വിശന്നും ഇരിക്കുന്ന യേശു അരമൈൽ ദൂരത്തിലുള്ള സുഗാർ പട്ടണത്തിൽ ശിശുമാരെ പറഞ്ഞു വിട്ടു ഫുഡ് മേടിച്ചോണ്ട് വരാൻ. അവന്മാര് മേടിക്കാൻ പോയ സമയത്ത് ആര് വരിക? നമ്മുടെ കഥാനായിക വരിക. ഇനി രസം എന്നറിയോ, ഈ സുഗാർ പട്ടണത്തില് കിണറുണ്ടെന്നേ ഞാനും വിചാരിച്ചോണ്ടിരുന്ന ഇല്ലെന്ന്. സുഗാർ പട്ടണത്തിൽ കിണറുണ്ടെന്ന്. എന്താ ഇവളെ ഇവിടെ കയറ്റാത്തെ? കിണർ മാത്രമല്ല, ധാരാളം സ്പ്രിങ്സ്. സ്പ്രിങ്സ് എന്ന് പറഞ്ഞാൽ നീരുറവുകളുള്ള പട്ടണമാണ് സുഗാർ പട്ടണം. ധാരാളം ഫൗണ്ടൻസും ധാരാളം സ്പ്രിങ്സും ധാരാളം കിണറുമുള്ള, അല്ല ഒരു കിണറും ധാരാളം സ്പ്രിങ്സും ഉള്ള സ്ഥലത്തു നിന്ന് ഇവളീ നട്ടപ്പറ വെയിലത്ത് വൈകിട്ട് ഉച്ചയ്ക്ക് വരാൻ കാരണം എന്നാണെന്നറിയോ? ലോകത്തിന്റെ എല്ലാ സ്പ്രിങ്സും ഇവളുടെ നേരെ കുത്തി അടയ്ക്കപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ആ സമയത്താണ് ഇവള് കുടവായിട്ട് അവിടെ വരുന്നത്. ശ്രദ്ധിച്ചോണേ, ഇനി യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് ഇതൊക്കെ മാറിപ്പോയി കേട്ടോ. യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് പരസ്യമായിട്ട് ഒരു ഒരു യഹൂദ റബ്ബി തന്റെ ഭാര്യയോ തന്റെ മകളെയോ തന്റെ അമ്മയെ പോലും പരസ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, പരസ്യമായിട്ട് ഗ്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് യഹൂദ നിയമം ഉള്ളപ്പോൾ ഇവിടെ ഒരാൾ വെള്ളം ചോദിക്കുക, അത് അവള് ഞെട്ടി, ഞാൻ പറഞ്ഞ അവള് വിറച്ചു പോയിട്ടുണ്ടാവും. വെള്ളം ചോദിച്ചു, നമുക്കറിയാം വെള്ളം ചോദിച്ചു കാര്യങ്ങൾ എവിടത്തോളം എത്തി. അവസാനം ഇവളെ പിടിച്ചതെന്നറിയോ, ഞങ്ങളുടെ പിതാക്കന്മാർ ആ മലയിൽ എന്ത് ചെയ്തു, ആ മലയിൽ ആരാധിക്കുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു എന്ന്. എന്നിപ്പം ഇവളുടെ ഹൃദയത്തിലൂടെ ഒരു ഒരു തീ കടന്നുപോയി. എന്നറിയോ, ആദ്യമായിട്ട് ഒരാൾ ഒരു യഹൂദം പറയാണ്, യെരുശലേമിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയാ. യെരുശലേമിലല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, അതൊരു ഭയങ്കര സംഭവമാണ്. കാരണം യെരുശലേമിലല്ലെന്ന് ഇത് നമ്മൾ ആ ഹിസ്റ്ററി പഠിക്കുമ്പോണ്ടല്ലോ. ഇവരെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് യേശുവിനോട് ഇത്ര കലി വാശി എന്നറിയോ. ഒരുത്തൻ റോഡിൽ കിടന്നു, മറ്റോൻ യഹൂദൻ അതിലെ പോയി, ലേവിൻ അതിലെ പോയി, ശമര്യക്കാരൻ അവനെ എടുത്തോണ്ട് പോയെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര ദേഷ്യം ഉണ്ടാവും. കാരണം നമ്മൾ ആ സിറ്റുവേഷൻ പഠിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ കർത്താവ് പറഞ്ഞു, സ്ത്രീ ആ മലയിലും അല്ല, സ്ത്രീ എന്നുള്ളത് ബഹുമാനത്തിന്റെ വാക്ക കേട്ടോ, ഈ മലയിലും അല്ല, യെരുശലേമിലും അല്ല എന്നുള്ള എന്ന് പറഞ്ഞാൽ കർത്താവ് പറഞ്ഞു, വർഷിപ്പ് ഈസ് നോട്ട് എ മാറ്റർ ഓഫ് ദ പ്ലേസ്. ഏത് സ്ഥലമാണെന്നല്ല വിഷയം, ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഓഫ് ദ ഹാർട്ട്. ഹല്ലേലൂയ. ഇതാ നമ്മൾ പറഞ്ഞു വരുന്ന ആരാധന, ശരിക്കും ഹൃദയത്തിന്റെ ഒരു അവസ്ഥയാ. അത് പറഞ്ഞു കഴിഞ്ഞ് സംഭവം ശരിക്കും നമുക്കറിയാം, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം കൂടെ കേട്ട് കഴിഞ്ഞപ്പോ എന്നറിയോ, ഇവള് വെള്ളം അവിടെ വെച്ചിട്ട് പോയി. കാരണം ഇവളുടെ വിശപ്പ് മാറി ഇവളുടെ ദാഹവും പറയാം, ഇവളുടെ വിശപ്പ് മാറി ഇവളുടെ ദാഹവും മാറി. യേശുവിന്റെ വിശപ്പ് യേശുവിന്റെ ദാഹവും മാറി. ആ സമയത്ത് നമ്മുടെ ശിഷ്യന്മാർ വരുന്നത് അവർക്ക് അതിശയായിപ്പോയി, യേശു ഒരു സ്ത്രീയോട് പരസ്യമായിട്ട് സംസാരിക്കുന്നത്. എന്നിട്ട് ഇനി അവരുടെ കാര്യം രസമാട്ടോ, അവർ വിചാരിച്ചെന്നറിയോ, വല്ലവനും ഇവന് ആഹാരം കൊണ്ടുവന്ന്. സി അവരുടെ ചിന്ത കണ്ടോ, വല്ലവൻ എന്ന് പറഞ്ഞാൽ ആരവിടെ വന്നത് എന്ന് പറഞ്ഞു ചിന്തിച്ച. സി ബൈബിൾ ഈസ് സോ, നമ്മൾ അങ്ങനെ ഉണ്ടോ നമ്മൾ ചിന്തിക്കാൻ? എങ്ങനെ അവർ ചിന്തിച്ചെന്നറിയോ, ഈ സ്ത്രീ എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് മറ്റേ അന്തർവ്യൂസ് പോയി പയ്യനോട് 5.2 മിനിറ്റ് മേടിച്ച പോലെ ഇവള് കൊണ്ടുവന്ന് ടിഫിൻ ബോക്സിൽ നിന്ന് ആർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഇതാ അവര് ചിന്തിച്ചത്. പക്ഷെ ഒരു സമയത്ത് കർത്താവ് പറയാ, കർത്താവ് എന്നറിയോ, കർത്താവിനെ സംബന്ധിച്ചിടത്തോളം ടിഫിൻ ബോക്സ് ഒന്നുമല്ല വിഷയം. കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ഫീൽഡുകൾ കാണാം. ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ അനേകം ആൾക്കാരെ സമരിട്ടൻസറി കൂട്ടിക്കൊണ്ട് വരുമ്പോഴത്തേക്കും കർത്താവിന്റെ വിഷയം എന്നറിയോ, കർത്താവ് പറഞ്ഞു, എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി ദഹിക്കുന്നതാണ് എന്റെ ആഹാരം, എന്റെ വയറ് നിറഞ്ഞ പിള്ളേരെ എന്ന് പറഞ്ഞ് യേശു സന്തോഷിക്കുക. എന്നറിയാമോ ഈ ഇതിന്റെ സംഭവം ഞാൻ പറയാം. ഈ യഹൂദം യേശു തന്നെ പറയുന്നുണ്ട്, ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്ക് അല്ലാതെ എന്നെ എന്ത് ചെയ്തിട്ടില്ല, അയച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ജാതികളായ നമ്മളൊക്കെ രക്ഷപ്പെടുവെന്നുള്ളതിന്റെ ഒരു സാമ്പിളാ. ഹല്ലേലൂയ. സാമ്പിൾ വെടിക്കെട്ടെന്ന് പറയും. സാമ്പിൾ വെടിക്കെട്ടിൽ ആദ്യം പടക്ക പടക്ക നഞ്ചരണം പൊട്ടും, പിന്നെയാണ് ഒറിജിനൽ വരുന്നത് എന്ന് പറഞ്ഞതുപോലെ ആർക്കും വേണ്ടാതെ കിടക്കുന്ന ജാതികളായി ചവിട്ടിത്തേക്കപ്പെട്ട കിടന്ന ജനത്തിന് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഒരു നാഴിക വന്നിരിക്കുന്നു കർത്താവ് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പകൽ നാം ദൈവത്തെ ഇവിടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കാരണം നമ്മളതിൽ സന്തോഷിക്കണം. കാരണം ജാതികളായി നമുക്ക് ഈ വലിയ രക്ഷ ദൈവം തന്നത് കൊണ്ട് കർത്താവെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെയും കർത്താവെ നിന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ, നിന്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ഞാൻ ആ ഭാഗം വേഗത്തിൽ കടന്നു പോകുക. പ്രിയ സൗരങ്ങളെ, ആ സമയത്ത് യേശു ഭയങ്കര ഫയറായിട്ട് പറയുക, ആൾക്കാരെല്ലാം കൂടെ വരുന്നു. യേശു എന്ത് ചെയ്യുന്നു? യേശുവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. യേശു എന്ത് ചെയ്യുന്നു? അതിനെ ഭയങ്കരമായിട്ട് അങ്ങ് ഈശോ എൻകറേജ്. ഇനി നിങ്ങൾ പറയുന്നില്ലേ നാലു മാസം കഴിഞ്ഞാൽ കൊയ്ത്ത് വരുന്നത്, നിങ്ങൾ തലയുയർത്തി നോക്ക്, ഇപ്പൊ തന്നെ അതെ കൊയ്ത്തിന് കാലമായെന്നൊക്കെ പറയുമ്പം ചില ആൾക്കാർ പറയും പുള്ളി ഭയങ്കര സോൾവിന്റർ ആണെന്ന് പറയും. എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. സോൾവിന്നർ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആത്മാക്കളെ നേടുന്ന ഒരാളാണ് കേട്ടോ. ഒറ്റ കാര്യമുള്ളൂ ഞാൻ പറയാം, ദർ ഇസ് ഒൺലി മാസ്റ്റർ സോൾവിന്നർ. നമ്മുടെ എല്ലാം ഒരു മാസ്റ്റർ സോൾവിന്റർ ആരാന്നറിയാവോ? നമ്മുടെ കർത്താവാ. ഹല്ലേലൂയ. നമ്മളെ നേടിയത് സുവിശേഷം പറഞ്ഞ ആരെങ്കിലും ആയിരിക്കാം, പക്ഷെ നമ്മളെ നേടിയത് കർത്താവാ. കർത്താവിന് നമുക്ക് നന്ദി പറയാം. കർത്താവേ, എന്റെ ഹൃദയത്തിന്റെ സ്പന്ദനം ആരാകുന്നു? കർത്താവേ, നീ മാത്രമാകുന്നു. അന്ന് ആ സ്ത്രീ ആ കിണറ്റുകരയെ വെച്ച് ഞാൻ പറയാം രണ്ട് കാര്യങ്ങൾ അവൾ ആസ്വദിച്ചു. ഒന്ന് ദ ബ്രെഡ് ഓഫ് ലൈഫ്, ദ സെക്കൻഡ് വൺ ദ ലിവിംഗ് വാട്ടർ. ജീവന്റെ അപ്പോൾ കഴിച്ചു, ജീവന്റെ ജലനദി ജലത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്തു. സങ്കീർത്തനക്കാരൻ നിങ്ങളുടെ പാടി, എന്റെ ഉറവുകളൊക്കെയും നിന്നിൽ നിന്നാകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. പ്രിയ സഹോദരങ്ങളെ, എന്റെ നിങ്ങളുടെ നേരെ ലോകത്തിന്റെ അനേക സ്പ്രിങ്സുകൾ അടച്ചു വെച്ചാലും സാരമില്ല, നമുക്ക് ഒരു നിത്യജീവന്റെ ഉറവയുണ്ട്. ഹല്ലേലൂയ. കർത്താവുണ്ട്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. എനിക്ക് എന്റെ കർത്താവ് ഉള്ളത് കൊണ്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആ ബ്ലോക്കുകൾ മാറട്ടെ. നമ്മുടെ ഹൃദയത്തിലെ ബ്ലോക്കുകളെല്ലാം മാറി ദൈവസ്നേഹത്തിന്റെ ആ ജ്വാല എന്റെ നിങ്ങളുടെ ഉള്ളിൽ കത്തിയെരിയുമ്പോൾ നമ്മുടെ വിളക്ക് വീണ്ടും പ്രകാശിച്ചുകൊണ്ടിരിക്കും. ഞാൻ അധികം സമയങ്ങൾ എടുക്കുന്നില്ല, വേഗത്തിൽ കടന്നു പോട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വലിയ പ്രത്യാശയുണ്ട്. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ പോയതുപോലെ എന്ത് ചെയ്യും? ഞാൻ ഒന്ന് വായിച്ചട്ടെ വെളിപ്പാട് രണ്ടിന്റെ,
വെളിപ്പാട് രണ്ടാം അധ്യായത്തിന്റെ ആറ് പോലെ വായിച്ചാട്ടെ.
എങ്കിലും
അടുത്ത കർത്താവ് പറഞ്ഞു ഇവന് നന്മ മാത്രമേ ഉള്ളെന്ന്. നിക്കലോവി എന്ന് പറഞ്ഞാൽ നിനക്കറിയാം ദുരുപദേശക്കാരനാ. ഇവന് കൃത്യമായിട്ട് ദുരുപദേശക്കാരനെ പിടിക്കാൻ അറിയാം അല്ലേ? നമ്മളും അതിനകത്ത് ഇച്ചിരി മോശമൊന്നും അല്ലാത്ത ആൾക്കാരുണ്ട് ഇവിടെ. ദുരുദേശം വന്നു കഴിഞ്ഞാൽ താനിപ്പോ പറഞ്ഞ ദുരുദേശം കേട്ടോ, കൃത്യം നമ്മൾ പിടിക്കും. അതിനായിട്ട് സ്തോത്രം. കർത്താവ്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ നിന്റെ സഹിഷ്ണുത അറിയുന്നു. അപ്പോസ്തലന്മാരല്ലാതിരിക്കുക അപ്പോസ്തലന്മാരാന്നുള്ളവരെ തിരിച്ചറിയാനുള്ള പവർ നിനക്കുണ്ട്. നിക്കലോടെ നടപ്പ് നിനക്കുണ്ട്. പക്ഷെ ഒരൊറ്റ കുറവേ ഉള്ളൂ. എന്താണെന്നറിയാമോ? ഹാർട്ടിനൊരു പ്രോബ്ലം ഉണ്ട്. ദാറ്റ് ഇസ് എ ഗ്രേറ്റ് പ്രോബ്ലം. നമ്മളറിയാം, ഓ സാരല്ല ഡോക്ടറെ, ബാക്കിയെല്ലാം ഓക്കെ ആണല്ലോ, കാർട്ടിന് ഇച്ചിരി ഒരെണ്ണത്തിനല്ല കുഴപ്പമുള്ള നമ്മൾ പറയത്തില്ല. നമ്മൾ പറയും ഇനി ബാക്കിയുള്ളതിനൊക്കെ ഇച്ചിരി കുഴപ്പം കുറഞ്ഞാലും കുഴപ്പമില്ല, ഇച്ചിരി ആരോഗ്യം കുറഞ്ഞാലും പോലെ ഹാർട്ട് ഒന്ന് ശരിയാക്കി തരണമെന്ന് പറയാം. കാരണം ഹാർട്ടിൽ നിന്നാണ് എല്ലായിടത്തേക്കും നമുക്കറിയാം. വീനോ നമുക്കറിയാം. അർത്ഥം പറയാം, നിക്കലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു. താഴത്തെ സഭയെ വടക്ക് പറയുന്നുണ്ട് നീ നിക്കലോവർ പറഞ്ഞു കേട്ട് നടക്കുകയാണെന്ന്. കാരണം അവൻ അറിയത്തില്ല. നിക്കലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്ക് ഉണ്ട്. പിന്നെ അടുത്ത വായന യേശു വെറുക്കുന്നെന്ന് ശ്രദ്ധിച്ചേ. യേശു വെറുക്കുന്നൊരു വാക്കുണ്ടോ ബൈബിളിൽ? നമ്മൾ പറയാം പറയാം ബ്രദർ, യേശു അങ്ങനെ ഒന്നിനെ ഹെയ്റ്റ് ചെയ്യുന്നവനല്ല. യേശു എല്ലാവരെയും സ്നേഹിക്കുന്നവനല്ല. ജീസസ് പറയാം, ഐ ഹെയ്റ്റ്, ഞാനും അത് വെറുക്കുക. അതും നിക്കലോവരുടെ ഉപദേശം, പ്രവൃത്തിയാലുള്ള രക്ഷയും അത് ഇതൊക്കെ. ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം. എല്ലാ സഭയോടും പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, ഐനോ, എനിക്കറിയാം, ഞാൻ അറിയുന്നു. പിന്നെ അവസാനിപ്പിക്കുന്നത്, കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാം കർത്താവിൻ്റെ ഒരു സ്റ്റൈൽ അതാ. പക്ഷെ കർത്താവ് പറയാ, എല്ലാത്തിനും ഒരു വാഗ്ദത്വം ഉണ്ട് കേട്ടോ. ജയിക്കുന്നവൻ ഞാൻ ദൈവത്തിന്റെ പറദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. നമ്മുടെ ഹൃദയം എങ്ങനെയാ? നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കണം, തീർച്ചയായിട്ടും ബൈബിൾ പഠിക്കണം. വാട്ട് അബൌട്ട് അവർ ഹാർട്ട്? ഉത്തമഗീതി പറയുന്നുണ്ട്, പ്രിയം പറയുന്നത് പ്രിയേറ്റു പറയുന്നുണ്ട്, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. കർത്താവിന്റെ വരവെടുത്തിരിക്കുക. കുറുപ്രാവിന്റെ ശബ്ദം നമ്മുടെ നാട്ടിൽ കേൾക്കുന്നത്, ദ വോയിസ് ഓഫ് ദ ടട്ടിൽ ഡവ് ഈസ് ഹേർഡ് ഇൻ അവർ ലാൻഡ് എന്ന് പറഞ്ഞാൽ, ടട്ടിൽ ഡവ് എന്ന് പറയുന്നത് ഒരു മൈഗ്രേറ്റിംഗ് ബേർഡാ. ഒരു ദേശത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് പറന്നു പോകുന്ന ഒരു പക്ഷിയാ. അപ്പൊ ഈ മൈഗ്രേഷന്റെ കാലമാകുമ്പോൾ എന്തെന്നറിയോ, കുറുകുറുകുറാന്ന് കുറുകിക്കൊണ്ടിരിക്കും അകത്തുനിന്ന്. അപ്പം ഈ കുറുപ്രാവിന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അർത്ഥം പറന്നു പോകാൻ സമയമായെന്നാ. നെടുവീർപ്പിനെ കുറിച്ച് നമ്മൾ ഗ്രോണിങ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം ദൈവത്തോട് നെടുവീർപ്പിട്ട് നിലവിളിച്ചു. അവിടെ ഗ്രോണിങ്സ് കാണുന്നുണ്ട് പഴയ നിയമത്തിൽ. പക്ഷെ പുതിയ നിയമത്തിൽ ഗ്രോണിങ്സ് ഉണ്ട്. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന്റെ കാത്തുകൊണ്ടുള്ളിൽ ഞരങ്ങുന്നു. ഞരക്കമുണ്ടോ? ഈസ് ആർ എ ഗ്രോണിങ്സ്. അടുത്തത്, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ട എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? പക്ഷവാദം ചെയ്യുന്നു. ഈ ഗ്രോണിങ്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഈ ഗ്രോണിങ്സ് ഇല്ലെങ്കിൽ കർത്താവിന്റെ അടുത്ത് ചെല്ലണം കേട്ടോ. കർത്താവേ എന്റെ ഉള്ളിൽ ദ വോയിസ് ഓഫ് ദ ടട്ടിൽഡോ, എന്റെ ഉള്ളിലെ ആത്മാവ് പോകാറായി, അല്ലെങ്കിൽ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാറായി, ഒരുങ്ങേണ്ട സമയമാ, മണവാളം വരുന്നു. ഈ കാര്യങ്ങളൊക്കെ വളരെ 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 വേഗത്തിൽ വേഗത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. മിനി ഞാൻ നടന്ന കല്യാണത്തിൽ, അത് ചെന്നൈ വെച്ച് നടന്ന കല്യാണത്തിൽ വളരെ രസകരമായൊരു കാര്യമുണ്ടായി. ദിവസം പറയുകയും ചെയ്ത നടത്തിയ ദിവസം പറയുകയും ചെയ്തു, സാധാരണ എല്ലാ കല്യാണത്തിനും ബ്രൈഡാ ലേറ്റാവുന്നേ, ഇത് പെങ്കൊച്ചൊരുങ്ങി വരാൻ ലേറ്റാവും, ഒരുക്കോ ഒരുക്കുമല്ലേ ലേറ്റാവുക, പക്ഷേ ഈ കല്യാണത്തിന് മാത്രം മണവാളം വരാൻ ഇച്ചിരി ലേറ്റായി. ഒരു കാര്യം, മണവാളം വന്ന് ഇച്ചിരി ലേറ്റായിട്ടാ, പക്ഷേ ഒരു കാര്യമുണ്ട്, മണവാളം ലേറ്റായിട്ട് വന്നാലും കുഴപ്പമില്ല, മണവാട്ട് റെഡി ആയിട്ടിരുന്നോണം. പ്രൈസ് ദ ലോർഡ്. ദ വോയിസ് ഓഫ് ദ ടട്ടിൽഡോ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പറയുകയാണ്, വരിക എന്ന് ആത്മാ മണവാട്ടിയും പറയുന്നു, പറന്നു പോകാനുള്ള സമയമായി. എങ്കിലും ഒരു കുറ്റം എനിക്ക് നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അത് നമ്മൾ ഒത്തിരി പ്രസംഗം കേട്ട്, ഫസ്റ്റ് ലവ് ഇല്ല ഫസ്റ്റ് ലവ് ഒത്തിരി കേട്ട്, നമ്മൾ അതിനെ ഇതിനും മറ്റൊരു ഫസ്റ്റ് ലവിനെ കുറിച്ചൊരു പ്രസംഗമായിട്ട് തള്ളിക്കളയാതെ കാലങ്ങളും സമയങ്ങളും നമ്മുടെ മുമ്പിൽ ഏറെയില്ല. ഗോ ടു ഗോഡ്, ദൈവത്തിന്റെ അടുക്കിലേക്ക് ചെന്നിട്ട് ആ പിതാവിന്റെ അടുക്കിലേക്ക് നമ്മൾ ചെന്ന് യേശുവിനെ ധ്യാനിച്ചു കൊടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്റെ ഹൃദയത്തിലൂടെ വന്നൊരു പാട്ടാണ് ജീസസ് നിങ്ങൾക്കറിയാം, കുഞ്ഞുള്ളവർക്കറിയാം, ജീസസ് വാട്ട് എ വണ്ടർ, ജീസസ് വാട്ട് എ വണ്ടർ യു ആർ. യേശുവിന്റെ വണ്ടേഴ്സിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, പാട്ടുകാരൻ പറയാ, ജീസസ് വാട്ട് എ വണ്ടർ യു ആർ, നീ എന്തൊരു അത്ഭുതമാണ് കർത്താവേ, യു ആർ സോ ജെന്റിൽ, മറന്നുപോയോ, യു ആർ സോ ജെന്റിൽ, സോ പ്യുർ ആൻഡ് സോ കൈൻഡ്, യു ഷൈൻ ലൈക്ക് എ മോർണിംഗ് സ്റ്റാർ, ജീസസ് വാട്ട് എ വണ്ടർ യു ആർ. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം, കർത്താവേ സഭയിലുള്ള എല്ലാവരും കർത്താവേ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവരായി, ദൈവസ്നേഹത്തിന്റെ നീളവും വീതിയും ആഴവും ഉയരവും സഭയ്ക്ക് വേണ്ടി, എഫേസസ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച കേട്ടോ പൗലോസ്, മറക്കല്ലേ. അവസാനം ഇവന്റെ ഈ ലെറ്റർ ഇരിക്കുക, എഫേസസ് എഴുതിയ ഈ രണ്ടാം ലേഖനം, യേശു എഴുതി കൊടുത്ത ലേഖനം. പ്രിയമുള്ളവരെ, നാം ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഞാനൊരു ചെറിയ ഒരു ഇല്ലുസ്ട്രേഷൻ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സൂസി എന്ന് പറഞ്ഞൊരു കൊച്ചു മോളുണ്ടായിരുന്നു. സൂസിക്ക് അപ്പൻ ഒരു മുത്തുമാല, മുത്തുമാല എന്ന് പറഞ്ഞാൽ സാധാരണ ഇമിറ്റേഷൻ, സാധാരണ പ്ലാസ്റ്റിക്കിൻ്റെ മുത്തുമാല മേടിച്ചു കൊടുത്തു. സൂസിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എപ്പോഴും ഇവള് കഴുത്തിട്ടുകൊണ്ട് നടക്കും, കളിക്കാൻ പോകുമ്പോഴും സ്കൂളിൽ പോകുമ്പോഴും എല്ലാം ഈ മുത്തുമാല കഴുത്തിട്ടുകൊണ്ട് നടക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മേടിച്ചു കൊടുത്തതാ, ഒട്ടും വിലയില്ലാത്തൊരു സാധനം, പക്ഷെ ഇവക്ക് അതിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. അങ്ങനെ ഒരു ദിവസം ഈ പിതാവ് സൂസിയോട് ചോദിച്ചു, ഡു യു ലവ് മീ? അപ്പൊ ആ അപ്പം ആ മോള് പറഞ്ഞു, യെസ് ഡാഡി, എനിക്ക് എന്നാ ഇഷ്ടമാണ്, ഡാഡി ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അപ്പൊ ഡാഡി ചോദിച്ചു, വുഡ് യു ഗിവ് മീ ദാറ്റ് ദാറ്റ് പേൾസ്, ആ മാല എനിക്ക് തരാവോ? അപ്പൊ അവള് പറഞ്ഞെന്നറിയോ, അവള് പറഞ്ഞത്, വൈ വുഡൻ ഡു ദാറ്റ്, എനിക്ക് ഡാഡി ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മാല ഞാൻ തരത്തില്ല. അങ്ങനെ ഓക്കെ ഡാഡി ഓക്കെ പറഞ്ഞു. ഇവള് രാത്രി കിടന്നിട്ട് അങ്ങ് വിഷമായോ ഒക്കെ, ശേ പപ്പ ചോദിച്ചാണല്ലോ കൊടുക്കേണ്ടതായിരുന്നു. അങ്ങനെ പപ്പ രാവിലെ ഇവൾ എഴുന്നേൽക്കുന്നതിന് മുമ്പേ പപ്പ രാവിലെ ജോലിക്ക് പോയി. അന്ന് ഈവനിങ് വരുമ്പോഴത്തേന് ഇവള് പപ്പയുടെ അടുത്ത് ഓടി ചെന്ന്, പുള്ളി ഓഫീസിൽ നിന്ന് വരെ ഓടി ചെന്ന് പറഞ്ഞു, ഡാഡി ഐ ലവ് യു മോർ ദാൻ ദിസ്, എനിക്ക് മുത്തുമാലയെക്കാട്ടിലും എനിക്ക് പേളിൻ്റെ ഈ പ്ലാസ്റ്റിക് പേളിൻ്റെ മാലയെക്കാട്ടിലും എനിക്കിഷ്ടം ഡാഡിയെയാണ്, പ്ലീസ് ടേക്ക് ദം, ഇതെടുത്താട്ടെ. കഴുത്തേന്നത് ഊരിയിട്ട് അപ്പൻ്റെ കൊടുത്തു. ഇമിറ്റേഷൻ ആ പറഞ്ഞ ഒട്ടും വിലയില്ലാത്ത, അപ്പം പ്ലീസ് ടേക്ക് ദം, ഐ ആം സോ ഗ്ലാഡ് എന്ന് പറഞ്ഞ് കൊച്ചിങ്ങനെ സന്തോഷത്തോടെ നിൽക്കുമ്പോഴല്ലോ ഡാഡി ആ ബാഗിൽ നിന്ന് തുറന്നിട്ട് ഒരു ഒരു ബോക്സ് എടുത്തിട്ട് കൊടുത്തിട്ട് പറയും, ഡോട്ടർ മോളെ സൂസി, ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി ഒരു ഗിഫ്റ്റ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. തുറന്നു നോക്കിയപ്പം ഒറിജിനൽ പേഴ്സിൻ്റെ ഒരു മാലയാ, ഹല്ലേലൂയ, ഡയമണ്ട് വെട്ടിത്തിളങ്ങുന്ന ഡയമണ്ട്സിൻ്റെ ഒരു മാലയാ. പ്രിയമുള്ളവരെ, സറണ്ടർ ദ ഇമിറ്റേഷൻ. നമ്മൾ ഈ മുത്തുമാല കെട്ടിപ്പിടിച്ചോണ്ടിരിക്കരുത്. സറണ്ടർ, നമ്മൾ നമുക്കറിയാം നമ്മുടെ ഒത്തിരി സാധനമുണ്ട് നമ്മുടെ ഇരിക്കും. സറണ്ടർ ദ ഇമിറ്റേഷൻ ആൻഡ് ഹീ വിൽ ഗിവ് യു ദ ഒറിജിനൽ. ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, വിൽ യു എക്സ്ചേഞ്ച് ദ ലെസർ ഗിഫ്റ്റ്സ് ഫോർ ദ ഹയസ്റ്റ് ഗിഫ്റ്റ് ഓഫ് നോയിങ് ഗോഡ്? ദൈവത്തെ അറിയുന്ന ഉന്നതമായ ആ ഡയമണ്ടിന്റെ മാലയെ പോലെ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ സാധാരണ വിലയില്ലാത്ത കാര്യങ്ങളെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിന് എന്നും ഒരു ചോദ്യമുള്ളൂ, ഡു മീ, ഡു യു ലവ് മീ മോർ ദാൻ ദിസ്? ദൈവത്തിന്റെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുകൾ, തന്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിലൂടെ കയറിയിറങ്ങുമ്പോൾ, ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ഗോഡ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്ക്, ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ ബ്രൈഡ് ഗ്രൂം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്